بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وصحابته أجمعين السلام نعم لك عجاء كلاسة سورة الحجرات يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون هذا نوعه بشديد شيء إني مثلا نداء غودي ولي غودي الله سبحانه وتعالى مؤمنين على ولي صنارته تشل كارينغ ولا الله ونرتن ഇസ്ലാമിക സാഹോദര്യം നിലനിൽക്കുവാനും മുഅ്മിനീങ്ങൾ സാഹോദര്യത്തിൽ വർത്തിക്കുവാനും അനിവാര്യമായിട്ടും മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ആയത്തിലും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല സാഹോദര്യത്തെ നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അടുത്തത് യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ദൻ ان بعض الظن اثم ولا تجسسوا ولا يغتب بعضكم بعضا اي يحب احدكم ان ياكل لحم اخيه ميتا فكرهتموه واتقوا الله ان الله تواب رحيم يا ايها الذين امنوا اترامته وليا سوره الانجامته وليا سوره الحجرات 5 തവണ الله سبحانه وتعالى يا ايها الذين امنوا എന്ന് വിശ്വാസികളെ വിളിച്ചിട്ടുണ്ട്. അതിൽ അഞ്ചാമത്തേണത് يا ايها الذين امنوا اجتنبوا اجتنبنا വെടിയുക اجتنب വെടിഞ്ഞു അതിൽ നിന്നുള്ള കൽപ്പനയാണ് اجتنب നീ വെടിയുക اجتنبوا നന ഉത്രുകു നിങ്ങൾ ഉപേക്ഷിക്കുക കൈയൊഴിക്കുക വെടിയുക. എന്താണ് വെടിയേണ്ടത്? ഊഹം, ഊഹത്തിൽ നിന്ന് വിചാര ഊഹം, ഊഹത്തിൽ നിന്ന് കസീറൻ ധാരാളം ധാരാളം ഊഹം ഊഹങ്ങൾ അതിൽ നിന്ന് ധാരാളം നിങ്ങൾ രജിസ്ഥനി വെടിയുക. ഇന്ന ബാബ്ബന്നി ഇസ്മുൻ ഇന്ന എന്ന് പറഞ്ഞ തൗക്കീദിന്റെയും തഹ്ലീലിന്റെയാണ് എന്ന് പറഞ്ഞാല് പിന്നെ കാരണം എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് അതിന്. അതിൽ തഹ്ലീലും ഉണ്ട്, എന്ത് കാരണത്താലാണ് അങ്ങനെ ഒഴിവാക്കാൻ പറഞ്ഞത് ആണ് തഹ്ലീൽ. അതേപോലെ തന്നെ തൗക്കീദ് അതാണ് രണ്ട് ധർമ്മമാണ് അവിടെ ഇന്ന നിർവഹിക്കുന്നത്. ഇന്ന എന്ന് പറഞ്ഞാൽ തഹ്ലീൽ, തൗക്കീദ് തൗക്കീദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, തഹ്ലീൽ എന്ന് പറഞ്ഞാൽ കാരണം. അപ്പൊ ഇവിടെ ഇജ്തനിബു കസീറൻ മിനൽ ദൻ ഊഹങ്ങളിൽ നിന്ന് കൂടുതലും നിങ്ങൾ വെടിയുക. ഇന്ന കാരണം ബന്നി, ഊഹങ്ങളിൽ ചിലത്, ബാമന ചിലത്, അമ്മൻ ഊഹം, ഊഹങ്ങളിൽ ചിലത് ഇസ്മുൻ, ഇസ്മ എന്ന അത് ശിക്ഷാർഹമായ കുറ്റമാകുന്നു. ഇസ്മ, ഇസ്മ എന്ന പാപം, കുറ്റം, ശിക്ഷ അർഹിക്കുന്ന പാപം, കുറ്റം. വല തജസ്സസു, വാവാത്ഫിന്റെ ലാ തജസ്സസു, നിങ്ങൾ തജസ്സസ് നടത്തരുത്. തജസ്സസ് എന്നാണ് ചാരപ്പണി. ലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. തജസ്സസ, ലാ തജസ്സസു എന്നും കാണാം. അതേപോലെ തന്നെ ലാ തഹസ്സസു എന്നും കാണാം. തഹസ്സസു, ഇവിടെ തജസ്സസു, ഇവിടെ തഹസ്സസു, രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിലാണ്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. ഒരേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ തജസ്സസു വലാ തഹസ്സസു, രണ്ടും ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഇപ്പൊ തജസ്സസു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തജസ്സസു ഉദ്ദേശമാണ്, തഹസ്സസു ഉദ്ദേശമാണ്. രണ്ടും ഒരിടത്ത് വന്നാൽ തജസ്സസ് എന്ന് പറഞ്ഞാൽ ചാരപ്രവർത്തനാണ്, തഹസ്സസ് എന്ന് പറഞ്ഞാൽ ഈ കട്ടുകേൾവിയാണ്, കട്ട് കേൾവി, അതൊരു തരം ചാരപ്പണിയാണ്, ഒരു തരം ചാരപ്പണിയാണ്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തുകയും ചെയ്യരുത്. വാഅത്തഫിന്റെ യാ അയ്യുഹല്ലദീനാ ആമനു ഇവിളിയിലേക്ക് ഉള്ളതാണ്. വലാ യഗ്തബ് ബഅദുകും ബഅദ, വലാ യഗ്തബ്, ലാ യഗ്തബ്, ലാ യഗ്തബ്, പരദൂഷണം പറയരുത്, ഇതാണ് ലാ യഗ്തബ്. ഗീബത്ത് പറയരുത്, ഗീബത്ത് പറയരുത്, ഗീബത്ത്. വലാ യഗ്തബ് വാഅത്തഫിന്റെ നിങ്ങൾ ഗീബത്ത് പറയുകയും അരുത്. ബഅദുകും, നിങ്ങൾ ചിലർ, വലാ യഗ്തബ് ഗീബത്ത് പറയുകയും ചെയ്യരുത്. ബഅദുകും, നിങ്ങളിൽ ചിലർ, ബഅദൻ ചിലരെ കുറിച്ച്, ചിലർ ചിലരെ കുറിച്ച് ഗീബത്ത് പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യാകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു, അയുഹിബ്ബു അഹദുകും, നിങ്ങളിൽ ഒരാൾ, അഹദുകും എന്നാൽ നിങ്ങളിൽ ഒരാൾ, അയുഹിബ്ബു ഇഷ്ടപ്പെടുന്നുവോ, അയുഹിബ്ബു ഇഷ്ടപ്പെടുന്നുവോ, അഹദുക്കും നിങ്ങളിൽ ഒരാൾ, അയ്യക്കുല, അയ്യക്കുല തിന്നുന്നത്, അയ്യക്കുല തിന്നുന്നത്, അൻ അതിനുശേഷം ഫുഇൽ വന്നാൽ ക്രിയാധാതുവിന്റെ അർത്ഥമാണ്, മസ്ദറിന്റെ അർത്ഥമാണ്. അയ്യക്കുൽ എന്നാണ് തിന്നൽ. നിങ്ങളിൽ ഒരാൾ തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുവോ, ലഹ്മ അഖീഹി, ലഹ്മ എന്നാണ് മാംസം, ലഹ്മ അഖീഹി തന്റെ സഹോദരന്റെ മാംസം, മൈതൻ, മൈത്തൻ അത് ഹാലാണ്, അത് സഹോദരൻ മൈത്തായിരിക്കെ, മയ്യത്തായിരിക്കെ, ശവമായിരിക്കെ, മൈത്തൻ അല്ലെങ്കിൽ സഹോദരന്റെ മാംസം അത് മയ്യത്തായിരിക്കെ, ഫകരിഹ്തുമു, ഫഫാവുൽ ഫസീഹന, എന്നുള്ളത് ഇസ്തിഫാബ്. ഫ കരിഹ്തുമുഹു, ഫ എന്ന് പറഞ്ഞെങ്കിൽ സഹോദരന്റെ മാംസം അത് മയ്യത്തായിരിക്കെ തിന്നുക എന്നുള്ളത്, അങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വസ്തുത ഉണ്ടെങ്കിൽ, ഫ കരിഹ്തുമുഹു, നിങ്ങൾ അത് വെറുക്കുന്നവരാണ്, നിങ്ങളത് വെറുക്കുന്നവർ. ഫ കരിഹ്തുമു, കരിഹ്തും എന്നാണ് നിങ്ങൾ വെറുത്തു, കരിഹ്തും നിങ്ങൾ വെറുത്തു, കരിഹ എന്ന് പറഞ്ഞാൽ വെറുത്തു എന്നർത്ഥം, കരിഹ്തും നിങ്ങൾ വെറുത്തു, കരിഹ്തും, കരിഹ്തുമു ഹൂ അതാണ് അതിനെ നിങ്ങൾ വെറുക്കുന്നു. അതിനെ എന്ന് പറഞ്ഞാൽ ആ തിന്നുന്നതിനെ, തിന്നുന്നതിന് കരിഹ്തുമു, തിന്നുന്നതിനെ നിങ്ങൾ വെറുക്കുന്നു. അപ്പൊ ഇവിടെ ഐ യുഹിബ്ബു അഹദക്കും, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുന്നുവോ, ഐ യകൂല ലഹ്മ അഖീഹി, തന്റെ സഹോദരന്റെ മാംസം തിന്നുന്നത്, മൈത്തൻ സഹോദരൻ മയ്യത്തായിരിക്കെ, അല്ലെങ്കിൽ സഹോദരന്റെ മാംസം അത് മയ്യത്തായിരിക്കെ, ഫകരിഹ്തുമു, അങ്ങനെ തിന്നുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ അതാണ് ഫ കരിഹ്തുമു, നിങ്ങളതിനെ വെറുക്കുന്നവരാണ്, നിങ്ങളതിനെ വെറുക്കുന്നവരാണ്. വത്തഖുല്ലാ, അള്ളാഹുവിൽ നിങ്ങൾ തഖ്വയുള്ളവരാകുകയും വേണം. യാ ദീനാമിനും ഉണ്ടല്ലോ അവിടെ വാവാത്തിഫിൻ്റെത്. വത്തഖുല്ലാ, അള്ളാഹുവിൽ നിങ്ങൾ തഖ്വയുള്ളവരാകുകയും ആകുകയും വേണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തവ്വാബുൻ, തവ്വാബുൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, തൗബ സ്വീകരിക്കുന്നവൻ. റഹീമുൻ കരുണ കാണിക്കുന്നവൻ, കരുണ ചൊരിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. തവ്വാബുർ റഹീമുമാകുന്നു. ഈ ആയത്തിൽ കുറെ വിഷയങ്ങളാണ്. അതിലുള്ള വിഷയം ഒന്ന്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ബൻ എന്ന് പറഞ്ഞു. ബൻ, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിൻ അബ്ബൻ, ഊഹങ്ങളിൽ നിന്ന് ധാരാളം എന്നാണ്. എന്താ ഈ ഊഹം? ഊഹം എന്നാണ് എന്താ? അദം മുസ്തിഖ എന്നാണ്, ഉറപ്പില്ലായ്മ അല്ലേ ഊഹം. അദമുൽ യഖീൻ, ഊഹങ്ങളിൽ നിന്ന് കൂടുതലും ഒഴിവാക്കാനാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ആ ഊഹങ്ങളിൽ ചിലത് എന്തല്ല, തെറ്റല്ല, ചില ഊഹങ്ങൾ തെറ്റല്ല. കാരണം ഇവിടെ പറഞ്ഞ ഇന്ന പാപ ബന്നി ഇസ്മുൻ, ഊഹങ്ങളിൽ ചിലത് കുറ്റമാകുന്നു, പാപമാകുന്നു എന്നാണ്. അപ്പൊ ഊഹങ്ങളിൽ ചിലത് പാപമാണ്. അപ്പൊ ആ ചിലത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറെ ഒഴിവാക്കാൻ പറഞ്ഞത്, കുറെ ഊഹങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞത്. എല്ലാ ഊഹങ്ങളും തെറ്റല്ല, എന്നാൽ ഊഹങ്ങളിൽ മിക്കതും എന്താണ്, തെറ്റാണ്. ചില ഊഹങ്ങൾ ഉണ്ടല്ലോ അത് പിന്നെ അനിവാര്യമായിരിക്കും, ചില വിചാരങ്ങൾ, ചില ഊഹങ്ങൾ അത് അനിവാര്യമായിരിക്കും. എന്നാൽ പല ഊഹങ്ങളും അത് മനുഷ്യനെ പാപങ്ങളിൽ കൊണ്ടെത്തിക്കുകയും തെറ്റിൽ നിവദിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഇപ്പം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഴ്തികാഫിരിക്കാണ്. ഇഴ്തികാഫിരിക്കുമ്പോൾ സന്ധ്യ മങ്ങിയ ടൈമാണ്, സന്ധ്യ മങ്ങിയ രാത്രി സമയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഴ്തികാഫിരിക്കുമ്പോൾ, ഇഴ്തികാഫ് പള്ളിയിലാണ് അല്ലേ, റസൂലുള്ളാഹിന്റെ ഭാര്യ സഫിയ വന്ന് പള്ളിയുടെ ഭാഗത്തേക്ക്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയയോട് എന്തോ പള്ളിയിൽ നിന്ന് അടക്കം പറഞ്ഞു, അടക്കം പറഞ്ഞു. അപ്പൊ രണ്ട് അൻസാരികളായ രണ്ട് യുവാക്കൾ അയാളെ കടന്നുപോയി, കടന്നുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞ്, ഇതെന്റെ ഭാര്യ സഫിയയാണെന്ന് പറഞ്ഞു, ഇതെന്റെ ഭാര്യ സഫിയയാണെന്ന് പറഞ്ഞ്. അത് അവർക്ക് ഭയങ്കര ഒരു പ്രശ്നമായി. അള്ളാഹുവിൻ റസൂലെ, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ നല്ലതല്ലാത്തത് വിചാരിക്കുമോ എന്നതാണ് അവരുടെ പ്രതികരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ ഷെയ്ത്താൻ വല്ല ദുർവിചാരവും ഇട്ടേക്കുമോ എന്ന് ഞാൻ ഭയന്നു. ഷെയ്ത്താൻ ഇന്ന ഷെയ്ത്താൻ യജരി മജറദ്ദമ്മിനൽ ഇൻസാൻ, മനുഷ്യ ശരീരത്തിൽ രക്തചംക്രമണം കണക്ക് ഷെയ്ത്താൻ സഞ്ചരിക്കും. രക്തമുണ്ടല്ലോ, ചലിക്കലുണ്ടല്ലോ, അതെപ്രകാരമാണ് അപ്രകാരം മനുഷ്യ ശരീരത്തിൽ ഷെയ്ത്താൻ സഞ്ചരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം ഇട്ടേക്കുമോ എന്നുള്ളത് ഞാൻ ഭയന്നു എന്നാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ദുർവിചാരം അതെന്താവും? അത് മനുഷ്യരെ നാശത്തിലെത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരാൾ ദുർവിചാരം വെച്ചാൽ എന്താ അതിന്റെ അവസ്ഥ? അത് നാശാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സൽവിചാരല്ലേ പാടുള്ളൂ. ഒരാൾ ദുർവിചാരം വെച്ചാൽ എന്താ, അയാളുടെ നാശായി. അപ്പൊ ഈ രണ്ടാളുകൾ റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു ദുർവിചാരം പൈശാചിക പ്രേരണയിൽ വെച്ച് നരകത്തിലേക്കും കുറ്റത്തിലേക്കും പോകുന്നതിനേക്കാൾ നല്ലതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് അറിയിക്കുന്നത്. കാരണം എന്താ, അതേപോലെ റസൂലിന്റെ ഗുണകാംക്ഷ, തന്റെ ഉമ്മത്തികൾ ഒരിക്കലും നാശത്തിലും അപകടത്തിലും ചാടരുതെന്ന് വിചാരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ച് പിന്നെ ആ ദുർവിചാരം പോക്കിയതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഊഹങ്ങൾ, അതിൽ കുറെ വെടിയേണ്ടതുണ്ട്. ഊഹങ്ങളിൽ ചിലത് കുറ്റകരമാണ് എന്നതാണ് അതിന്റെ കാരണം. സൽവിചാരം ഉണ്ടാകേണ്ടത്, സൽവിചാരമാണ് ഉണ്ടാകേണ്ടത്. മുസ്ലിമീങ്ങളെ കുറിച്ച് വിശിഷ്യ സൽവിചാരമാണ് വെച്ച് പുലർത്തേണ്ടത്, ദുർവിചാരമല്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്ന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നന്മയ്ക്ക് സാധ്യതയുണ്ട് ആ സംഭവിച്ചതിനെങ്കിൽ ആ നന്മയിലാണ് അതിനെ വഹിക്കേണ്ടത്. ഒരിക്കലും തിന്മയിൽ അതിനെ വഹിക്കാൻ പാടില്ല. പക്ഷേ ഒരാളൊരു വാക്ക് പറഞ്ഞു, ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നന്മയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ ആ നന്മയുടെ സാധ്യതയിലാണ് അത് അളക്കേണ്ടത്. അല്ലാതെ അതിനെക്കുറിച്ച് ചീത്ത വിചാരം വെച്ച് പുലർത്തുക എന്നുള്ളത് പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശവും ദുർവിചാരമാണ്. ഉദ്ദേശം എന്താ, അബന്നുസൈ അല്ലെങ്കിൽ പിന്നെ അബന്നുസു, ചീത്ത വിചാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൽവിചാരമല്ല, സൽവിചാരമാണ് ഉണ്ടാകേണ്ടത്. ദുർവിചാരം അത് വെടിയാൻ വേണ്ടിയിട്ടുള്ളതായ ആജ്ഞയും ആഹ്വാനാണ്. ഇസ്തരിബു കസീറം മിന അബ്ബൻ ഇന്ന ബഅദ ബന്നി ഇസ്മുൻ വലാ തജസ്സസു. വലാ തജസ്സസു, തജസ്സസ് എന്നാ ചാരപ്പണിയാണ്, ചാരപ്രവൃത്തി, അത് നിങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞ്. ചാരപ്രവൃത്തിയും കട്ടുകേൾവിയുണ്ട്. തജസ്സസ്സു എന്ന് പറഞ്ഞാൽ ചാരപ്രവൃത്തി നടത്തുക, തഹസ്സസു എന്ന് പറഞ്ഞാൽ ചാരപ്രവൃത്തിക്ക് മൊത്തത്തിൽ അത് പറയും. പക്ഷേ തഹസ്സസ് ഇടക്ക് പ്രയോഗിക്കും കട്ടുകേൾവിക്ക്, കട്ടുകേൾവി അത് ഒരുതരം ചാരപ്പണിയാണ്. എന്തിനാ കട്ട് കേൾക്കുന്നത്? രണ്ടു മൂന്നാളുകൾ അടക്കം പറയുകയാണെങ്കിൽ മൂന്നാമൻ ചെന്നിട്ട് എന്തിനാ ചെവിരുന്നേക്ക്? അതൊരു തരം ചാരപ്പണിയാണ്. പക്ഷേ തഹസ്സസു എന്ന് പറയും കട്ടുകേൾവിക്ക് പ്രത്യേകിച്ച്. ചാരപ്പണി എന്തിനാ? ജാസൂസ്, എന്താ ജാസൂസ്? ചാരൻ, ജാസൂസ് ചാരനാണ്. ചാരപ്പണി എന്തിനാ? അത് ഈ ദുർവിചാരത്തിൽ നിന്ന് ആമ്പെടുക്കണാണിത്. ആളുകളെ കുറിച്ചുള്ള ദുർവിചാരത്തിൽ നിന്നാണ് ഈ ചാരപ്പണി. ഒരിക്കലും ചാരപ്പണി ഇസ്ലാമിൽ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇതേപോലെ വലാത്ത ജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകൾ, സഹോദരങ്ങളായി വർത്തിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തജസ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, രഹസ്യമായിട്ട് അന്വേഷണമാണ്, രഹസ്യാന്വേഷണമാണ്. എല്ലാ രഹസ്യാന്വേഷണവും സ്കലിത, തെറ്റാ? എല്ലാ രഹസ്യാന്വേഷണവും സ്കലിതല. ചിലപ്പോൾ രഹസ്യാന്വേഷിക്കൽ അനിവാര്യമായി വരും, അനിവാര്യമായിട്ട് വരും. ഇപ്പോ പിന്നെ ഖന്ദഖ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൈ യതീനി ബി ഖബറിൽ ഖൗം, അതായത് സഖ്യസേന വന്ന് നിൽക്കുകയാണല്ലോ, അവരെ കിടങ്ങു കീറിയിട്ടാണ് എന്ത് ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉപരോധിച്ച്, കിടങ്ങു കീറിയിട്ടാണ് ഉപരോധിച്ചത്. അപ്പൊ റസൂലുള്ളാഹി അവരുടെ അവസ്ഥ എന്ത് ചെയ്യുന്നറിയണം. കിടങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ ആ കിടങ്ങിനെ ഭേദിക്കാൻ അവരെ പ്രവൃത്തി അവർ ചെയ്യുന്നുണ്ടോ? അതല്ല, അവർ മറ്റെന്തെങ്കിലും അടവുകൾ വേറെ പ്രയോഗിക്കുന്നുണ്ടോ? കാരണം ഇവരെ പല അടവുകളും പ്രയോഗിക്കുന്നുണ്ട് ഖന്ദഖിന്റെ സന്ദർഭത്തിൽ, കിടങ്ങി യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ. അപ്പൊ അവരുടെ വാർത്ത ആരെനിക്ക് കൊണ്ടുവരും എന്നാ പറയുന്നത്, അവരുടെ വാർത്ത ആര് കൊണ്ടുവരും? അപ്പൊ അതെങ്ങനെ കൊണ്ടുവരണ്ട്? സലാമു അലൈക്കും, ഞാൻ നിങ്ങളെ വാർത്ത അന്വേഷിക്കാൻ വേണ്ടി വന്നാണ്, പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, രഹസ്യമായിട്ടാണ് അന്വേഷിച്ച് വാർത്ത കൊണ്ടുവരേണ്ടത്. അപ്പോ സുബൈർ ഇബ്നുൽ അവ്വാമാണ് എഴുന്നേറ്റുന്നത്. സുബൈർ ഇബ്നുൽ അവ്വാം എഴുന്നേറ്റിട്ട് ആന ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ് ആരാണ് കൊണ്ടുവരിക. അപ്പോൾ സഹാബികളിൽ ആരും എഴുന്നേക്കില്ല, കാരണം ആ യുദ്ധത്തിന്റെ സാഹചര്യം അങ്ങനെയാണ്, വല്ലാതെ എഴുന്നേൽക്കൂല. കാരണം അത്രമാത്രം ഭയവിഹ്വലമായിരുന്നു അന്ന് മദീന. 3000 പേരാണ് റസൂലുള്ളാഹിനോടൊപ്പം ഉള്ളത്, അവിടെ 10,000 പേരാണ് ഉള്ളത്. മുസ്ലിമീങ്ങളുടെ സ്ത്രീകളൊക്കെ ഒരു കോട്ടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ ശത്രുക്കൾ ഒന്നായിട്ട് മദീനയിലൂടെ കടന്നു പോയാൽ മതി, മദീന ഒന്നായിട്ട് അവർക്ക് കീഴ്പ്പെടുത്താനും നശിപ്പിക്കാനും. വലിയൊരു സേനയാണ് സർവായുധ സന്നദ്ധരായിട്ട് വന്നിട്ടുള്ളത്. ഉഹുദിൽ താൽക്കാലികമായി കിട്ടിയ ജയം അവർക്കൊരു ആവേശം കൂട്ടിയിട്ടുണ്ട്. പിന്നെ യഹൂദർ കൂടെ ഉണ്ട്, യഹൂദർ കൂടെണ്ട്. മുസ്ലിമീങ്ങൾക്ക് മദീനയുടെ പടിഞ്ഞാറും കിഴക്കും ഭാഗം പ്രകൃതിപരമായ സുരക്ഷിതത്വമുണ്ട്. എന്നാൽ തെക്കും വടക്കുമാണ് ശത്രുവിന് വരാനുള്ള രണ്ട് വഴികൾ. അതിൽ തെക്ക് ഭാഗമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കിടങ്ങേറിയിട്ട് ഉപരോധിച്ചുള്ളത്. വടക്ക് ഭാഗം ഓപ്പണാണ്. അവിടെയാണ് ആരുള്ളത്, ബനു കുറയുന്ന ജൂതഗോത്രം ഉള്ളത്. ആ ജൂതഗോത്ര റസൂലിനോട് യുദ്ധം ചെയ്യൂല എന്നുള്ള കരാറുള്ളത് കൊണ്ടാണ് ആ ഭാഗത്ത് കിടങ്ങുണ്ടാകാതിരുന്നത്. പിന്നെ അവിടെ ഈത്തമ്മന കൃഷികളുണ്ട്, മനസ്സിലല്ലേ. പക്ഷേ ഈ സഖ്യകക്ഷികൾ ഈ യഹൂദരോട് സംസാരിച്ചതിനനുസരിച്ച് അവരെന്ത് ചെയ്തു, റസൂലിനോടുള്ള യുദ്ധമില്ല കരാറുണ്ടല്ലോ അതിനെ ലംഘിച്ച്. അപ്പൊ ഇനി ആ ഭാഗത്തു നിന്നും ഏത് സമയം ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല കിടങ്ങി യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വസുൽസിലു സിൽസാലൻ ശദീദ, വിശ്വാസികൾ അതികഠിനമായി വിറപ്പിക്കപ്പെട്ടു എന്നാണ്. അതേപോലെ തന്നെ ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, കൽബ് കഴുത്തിലെത്തി എന്നാണ് പേടിച്ചിട്ട്, മനസ്സിലല്ലേ. വൈസാഖത്തിൽ അബ്സാർ എന്നാണ് ദൃഷ്ടികൾ തെറ്റിയതാണ്. അത്രമാത്രം ഭയവിഹ്വലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹ്ർ അസർ മഗ്രിബ് ഇഷ നാല് നിസ്കാരം ഒരു സമയത്ത് നിസ്കരിക്കേണ്ടി, നിസ്കാരം വരെ സമയം തെറ്റി, അസർ വരെ സമയം തെറ്റി. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ കമാ ശഗലൂന അനി സ്വലാത്തിൽ വുസ്ത, അവരുടെ വീടുകളെയും അവരുടെ ഖബറുകളെയും അല്ലാഹു തീനാൽ നിറക്കട്ടെ. അസർ നമസ്കാരത്തെ തൊട്ട് നമ്മളുടെ ശ്രദ്ധ അവർ തെറ്റിച്ചു, അസ്തമിച്ചിട്ടാണ് നിസ്കരിക്കണം അസർ. അന്ന് അത്രമാത്രം പേടിയുണ്ടായി. അപ്പോ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് വിവരം കൊണ്ടുവരും അവരെ കുറിച്ച് എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കാൻ എല്ലാവർക്കും അന്ന് അത്രമാത്രം ഒരു പേടിയാണ്, ഭയവിഹ്വലമാണ്. അവരൊക്കെ ഉഴുതറുള്ളവരാണ്, ഒഴിവുകഴിവുള്ളവരാണ്. പക്ഷെ സുബൈർ റളിയല്ലാഹു തആല എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. വീണ്ടും ചോദിച്ചപ്പോൾ സുബൈർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. മൂന്നാമതും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഹവാരി റസൂലില്ല, എല്ലാ നബിമാർക്കും ഒരു ഹവാരികളുണ്ട്. ഹവാരി പറഞ്ഞാൽ അപ്പോസ്തലന്മാർ. എന്റെ അപ്പോസ്തലൻ ഹവാരി അത് സുബൈർ ഇബ്നുൽ അവ്വാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാഹചര്യത്തിലാണ് പറഞ്ഞത്. ഏതായാലും അവിടെ എന്താണത്, അത് രഹസ്യമായിട്ട് വിവരം ചോർത്തലും കൊണ്ടുവരലാണ്. അങ്ങനെ ചില അനിവാര്യ ഘട്ടങ്ങൾ ഉണ്ടാകും. എന്തിന്? തജസ്സുസിന് അനിവാര്യ ഘട്ടങ്ങളുണ്ടാകും. വിശിഷ്യ ഭരണാധികാരികളൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഉമർ റളിയല്ലാഹു തആലന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് കാണാം, ഉമർ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഉമർ രാത്രി ഇറങ്ങി നടക്കും, പകലിലിറങ്ങി നടക്കും. പ്രജകൾ അറിയാത്ത വിധമായിരിക്കും ഉമറിന്റെ പോക്ക്, മനസ്സിലല്ലേ. ഒരു ദിവസം രാത്രി ഉമർ ഒരു വീടിന്റെ പരിസരത്തെത്തി. അപ്പൊ ആ വീട്ടിൽ ഒരു സ്ത്രീയാണുള്ളത്. അപ്പൊ അവര് പറയാണ്, ജവാനിബു, ഈ പെണ്ണിന്റെ ഭർത്താവ് മാസങ്ങളായി അവരെ വിട്ട് അകന്ന ജിഹാദിന് പോയതാ. അപ്പൊ ഈ പെണ്ണ് ഒറ്റക്കാണ്. അപ്പൊ ആ പെണ്ണ് പറയാണ്, ഒരു കവിതയിൽ കാണാം എന്റെ ഈ കവിത, ഈ അറബി കവിതന്റെ ആശയം മലയാളത്തിൽ, ചുറ്റും തമോമയമായിരുൾ മൂടവെ മുറ്റും ഈ രാത്രിയിൽ ഏകാകിയാണ് ഞാൻ, ഈശ്വരൻ സത്യമാണ് ഈശ്വര ശിക്ഷകൾ ആശു മറക്കുകയിലാടും ഈ കട്ടിലും എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ വേറെ ആണിനെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ കട്ടിലിൽ കിടത്തും എന്നാണ് ആ പെണ്ണ് പറയുന്നത് ഭർത്താവില്ലാത്തത് കാരണത്താൽ. അപ്പൊ ഉമർ റളിയല്ലാഹു തആല തന്നെ വീട് അടയാളം വെച്ച്, എന്നിട്ട് പിന്നെ പകലിൽ ആ വീടിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരുടെ ഭർത്താവ് ഇങ്ങനെ പോയതാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല തന്നെ എന്ത് ചെയ്തത്, നാല് മാസത്തിലേറെ വിട്ടു നിൽക്കരുത് എന്ന് പറഞ്ഞ ആ ഭർത്താവിനെ തിരിച്ച് കൊണ്ടുവരണ്ടായത് അവിടെ. അതെന്താ, അത് തജസ്സുസല്ല, ചാരപ്പണിയല്ല, മനസ്സിലല്ലേ. അത് പിന്നെ പ്രജകളുടെ ആവശ്യങ്ങളും അവരുടെ അവസ്ഥകളും അറിയുവാനുള്ള അന്വേഷണമാണ്, അത് ബാധ്യതയാണ്, അത് ബാധ്യതയാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആലനു ഒരു പിന്നെ വിഭാഗം ആളുകൾ മദീനയിൽ വന്ന് പാർക്കുകയാണ്, ഒരു സംഘം. ആ സംഘത്തിന്റെ അടുത്ത് ചെന്ന് രാത്രി, രാത്രിയാണ് ചെല്ലുന്നത് ഉമർ. ഉമറിന്റെ കൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ട്. ഉമർ പറയാണ്, മദീനയിൽ ഒരു സംഘം ആളുകൾ വന്നപ്പോ ഉമർ പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അവർക്ക് സെക്യൂരിറ്റി നിൽക്കണം, കാവലിൽ നിൽക്കണം. കാരണം അവർ പുറത്തുനിന്ന് വന്നവരാണ്, മദീനത്ത് നിൽക്കണം. അപ്പൊ അവർക്ക് രാത്രിയിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് അവർ രണ്ടുപേർക്ക് അവർക്ക് കാവൽ നിൽക്കാം. അപ്പൊ ഖലീഫ ഇറങ്ങിയിട്ട് കാവൽ നിൽക്കണം ആർക്ക്, പുറത്തുനിന്ന് വന്ന ഒരു സംഘം ആളുകൾക്ക്. അപ്പൊ കാവൽ നിൽക്കുമ്പോ ഒരു കുട്ടി അടങ്ങാതെ കരയാണ്, ചെറിയ കുട്ടി അടങ്ങാതെ കരയാണ്. അപ്പൊ ഉമർ ചെന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾക്ക് രാത്രി ഉറങ്ങണ്ടേ, നീ നിന്റെ കുട്ടീനെ പിന്നെ കരയിപ്പിക്കല്ലേ. അങ്ങനെ പെണ്ണ് കുറച്ചൊന്ന് കുട്ടീനെ ശ്രദ്ധിക്കും, പിന്നെയും കുട്ടി കരയും. അങ്ങനെ ഭയങ്കര കരച്ചില്ല. അപ്പൊ ഉമർ അതിന് വീണ്ടും കിടക്കണോടുന്ന് എഴുന്നേറ്റു, രാത്രിയാണത്. എന്നിട്ട് ഉമർ പറയും, ഇങ്ങനെ കുട്ടീനെ കരയിപ്പിക്കരുത്. അവസാനം ഈ പെണ്ണ് സഹി കെട്ട്, കുട്ടി ഭയങ്കര കരച്ചില്ല. അപ്പൊ പറയാണ്, നിനക്കറിയില്ലേ മുലപ്പാല് നിർത്തിയവർക്കാണ് ഉമറിന്റെ വേദനം. ഉമറിന്റെ വേദനം മുലയൂട്ടപ്പെടുന്ന കുട്ടികൾക്കില്ല. പിന്നെ മുലകുടി അവസാനിപ്പിച്ചവർക്കാണ് ഉമർ വേദന നൽകുന്നത്. അതുകൊണ്ട് പാലിന് കരഞ്ഞിട്ട് കാര്യമില്ല, പാല് തരൂല എന്നാണ് ഇമ്മ കുട്ടീനോട് പറയുന്നത്. ഇവർക്കറിയില്ല ഉമറാണ് സെക്യൂരിറ്റി നിൽക്കുന്നത്, ഇവർക്ക് കാവൽ നിൽക്കുന്നത് എന്നുള്ളത്, പാറാവ് നിൽക്കുന്നത്. അപ്പൊ ഉമർ ഇത് കേൾക്കുകയാണ്. എന്താപ്പാ സ്ത്രീ പറഞ്ഞത്? മുലപ്പാല് നിർത്തിയ കുട്ടികൾക്ക് മുതലാണ് ഉമറിന്റെ വേദന. അപ്പൊ ഉമർ റളിയല്ലാഹു തആല എന്ത് ചെയ്യും? ബൈത്തുൽ മാലിൽ നിന്ന് സ്വത്ത് വീതിച്ചു നൽകും. സ്വത്ത് വീതിച്ചു നൽകുമ്പോ കുട്ടികൾക്ക് ഉമ്മാരെ മുലപ്പാലുണ്ട്, അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കൂല. അതേസമയം മുലപ്പാലില്ലാത്ത പ്രായക്കാരൻ മുതലാണ് എന്ത് ചെയ്യുന്നത്? ഉമർ വേദനം കൊടുക്കുന്നത്. അപ്പൊ ഈ ഉമ്മ കുട്ടീനായിട്ട് വന്നിട്ടുണ്ട്. ഉമ്മന്റെ മനസ്സിലുള്ള എന്താണ്? കുട്ടിക്കും കൂടി കിട്ടണം എന്നുള്ളതാണ്. അയ്യപ്പ അതിന് മുലപ്പാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടൂല? കിട്ടൂല. അപ്പൊ ഇത് മുലപ്പാൽ നിർത്താൻ വേണ്ടിയിട്ട് ഉമ്മ പരിശ്രമിക്കാൻ. അപ്പൊ ആ പ്രായത്തിൽ കുട്ടികൾക്ക് ഭയങ്കര വാശിയായിരിക്കുമല്ലേ. അപ്പൊ അതാണ് പറയുന്നത്. അതുകൊണ്ട് അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ ഇത് കേട്ടപ്പോ ആകെ സ്തബ്ധചിത്തനായി. അങ്ങനെ പിന്നെ നേരം പുലർന്ന് അന്വേഷിക്കുകയാണ് എന്താണ്. അപ്പൊ പറഞ്ഞു, അമീർ മുഅ്മിനീൻ, നിങ്ങൾ മുലയൂട്ടപ്പെടുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നില്ല? പാരിതോഷികമൊന്നും നൽകുന്നില്ല. കാരണം അവർക്ക് ഉമ്മനെ മുലപ്പാലുണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ്. അവിടെ പ്രായം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുന്ന സ്ത്രീകൾ അവരെന്ത് ചെയ്യാണ്? കുട്ടികളെ അവർക്കുള്ള അവകാശം ഈ പാല് നിഷേധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർക്കുള്ള വേദന വാങ്ങിപ്പോകുന്നതാണ്. അപ്പോ ഉമറിന് വലിയ സങ്കടമായി. ഞാൻ കാരണത്താൽ എത്ര കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഉമർ പ്രയാസപ്പെടുകയുണ്ടായി എന്നുള്ളത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെയൊക്കെ വായിക്കുന്നത് എന്താണ്? പ്രജകളുടെ അവസ്ഥകളെ രഹസ്യമായി അന്വേഷിക്കുകയാണ്, രഹസ്യമായിട്ട് അന്വേഷിക്കുകയാണ്. ശരി, അത് വിരോധിക്കപ്പെട്ട തേജസ്സസ് അല്ല, ചാരപ്പണിയല്ല. പിന്നെ അത് അനിവാര്യമായിട്ടും നടത്തേണ്ടതായ അന്വേഷണങ്ങളാണ്. അത് സഹാബികളുടെ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളുടെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. വല തജസ്സസു. അതേസമയം പിന്നെ യാതൊരു ഫായിദയില്ല, ഫലം അല്ലാതെ വെറുതെ ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും അതന്വേഷിക്കുക, എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ മറ്റുള്ളവർക്ക് വിവരം നൽകുക, അപകടപ്പെടുത്തുക തുടങ്ങിയതായ ദുർഗുണങ്ങളുണ്ട്. കേവല ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായ രഹസ്യാന്വേഷണങ്ങൾ, ചാരപ്പണികൾ, അത് മഹാ അപകടമാണ്. അടുത്തത് വല യഗ്തബ് ബഅദുക്കും ബഅദ, നിങ്ങളിൽ ചിലർ ചിലരെ കുറിച്ച് ഗീബത്ത് പറയരുത് എന്നാണ്. യഗ്തബ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗീബത്ത് ഗീബത്ത് എന്താ? ഗീബത്താണ് പരദൂഷണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതദ്റൂൻ മൽ ഗീബ, നിങ്ങൾക്കറിയുമോ എന്താണ് ഗീബത്ത് എന്ന്? ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? റസൂലിന്റെ ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ദിക്റുക അഖാക ബിമാ യക്രഹ്, അതാണ് ഗീബത്ത്. ദിക്റുക അഖാക ബിമാ യക്രഹ്, സഹോദരന് നീരസമുള്ളത് അവനെ കുറിച്ച് പരാമർശിക്കലാണ്. തന്റെ സഹോദരന് അനിഷ്ടകരമായ ഒരു കാര്യം, നീരസമായ ഒരു കാര്യം, അവനെ കുറിച്ച് പരാമർശിക്കലാണ് ഗീബത്ത്. എന്താ പൈ പറഞ്ഞ ദിക്റുക അഖാക ബിമാ യക്രഹ്? ഹദീസിൽ വന്നല്ലേ, ദിക്റുക അഖാക ബിമാ യക്രഹ്, സഹോദരന് നീരസമുള്ള കാര്യം അവനെ കുറിച്ച് പരാമർശിക്കലാണ് ഗീബത്ത്. അപ്പൊ എന്തേ കാരപ്പത്? ഇപ്പൊ സഹോദരൻ ഒരു വ്യക്തി, ആ വ്യക്തിന്റെ കുടുംബം, തറവാട്, അയാളുടെ സ്വഭാവം, ശരീരം, ഇങ്ങനെ ഇങ്ങനെ പല വിഷയങ്ങളില്ലേ, അയാളുടെ പേര്, അതില് അയാൾക്ക് അനിഷ്ടകരമായത് പറയാം. ചിലർ പറയും ചിലരുടെ തറവാടിനെ കുറിച്ച്, ഓ ഇന്ന തറവാട്ടുകാരനാണ്, അവർ അത് പരിചയപ്പെടുത്താനല്ല പറയണേ, പിന്നെ ഓനെ ഇകഴ്ത്താനാണ്. അങ്ങനെ ഓനെ കുറിച്ച് പറയണത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ചിലര് ഓന്റെ വാപ്പനെ കുറിച്ച് പറയും, ചിലർ ഉമ്മനെ കുറിച്ച് പറയും, പരിചയപ്പെടുത്താനല്ല, പിന്നെയോ ഈ കൈത്തന അന്നത്തെ ആ തന്തന്റെ മകനല്ലേ അറിയും, അല്ലെങ്കിൽ ഉമ്മനെ കുറിച്ച് പറയും. അതേപോലെ തന്നെ ചിലര് ചില വ്യക്തികളുടെ ശാരീരികമായിട്ടുള്ള ചില വിശേഷണങ്ങൾ പറയും, കുള്ളാപ്പു അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ പറയും. പിന്നെ അതേപോലെ തന്നെ ചിലർ പറയും പിന്നെ സ്വഭാവങ്ങളെ കുറിച്ച്, ഓന് പിന്നെ താന്തോന്നിയാണ്, തമ്മാടിയാണ്, ഇതൊക്കെ ഇങ്ങനെ പറയും. സഹോദരനെ കുറിച്ച്, സഹോദരനെ കുറിച്ച് അവന് നീരസകരമായ അനിഷ്ടകരമായ കാര്യങ്ങൾ പരാമർശിക്കലാണ് ഗീബത്ത്. ഗീബത്ത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്തിന്റെ താരിഫ് നിർവചനമായി പറഞ്ഞപ്പോ നബിയോട് തിരിച്ചു ചോദിക്കുകയാണ്, ഇദാ കാന ഫീഹി മാ അഖൂൽ, റസൂലേ ഞാൻ പറയുന്നത് അയാളിലുണ്ടെങ്കിലോ, ഞാൻ പറയുന്ന കാര്യം അയാളിലുണ്ടെങ്കിലോ. അപ്പൊ ഞാൻ ഒരാളെ കുറിച്ച് പറയാന്, ഓനൊരു പിന്നെ പിന്നെ എന്താ ഇനി പറയാ, ഒരു പ്രയോഗം നടത്തി, അത് അയാളിലുണ്ടെങ്കിലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, ഇൻകുൽ ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഖ്തബ്തഹു വഇൻ ലം യകൂന ഫീഹി മാ തഖൂൽ ഫഖദ് ബഹത്തഹു. നീ പറയുന്നത് അവനിലുണ്ടെങ്കിൽ അതാണ് ഗീബത്ത്. നീ പറയുന്നതിൽ ഉണ്ട്, അവൻ കുള്ളാപ്പുവാണ്. നീ പറയുന്നത് അവനിലുണ്ട്, പക്ഷെ അവന് അത് പറയുന്നത് അവന് ഇഷ്ടമല്ല എങ്കിൽ അതാണ് ഗീബത്ത്. അതാണ് ഗീബത്ത്. ഈ പറയുന്നത് അവനില്ലെങ്കിലോ, ഒരുത്തൻ കുള്ളാപ്പൊന്നുമല്ല, വെറുതെ പറയുന്ന അടിച്ചു വിട്ടാ അവൻ അതില്ല, അതില്ല എങ്കിൽ ഫഖദ് ബഹത്തഹു. എന്താ ബഹത്തഹു എന്നാ, അവനെ കുറിച്ച് നീ ബുഹ്താൻ പറഞ്ഞു. ബുഹ്താനാണ് എന്താ, ആ കെട്ടി പറഞ്ഞു, വ്യാജം കെട്ടി ചമച്ച് പറഞ്ഞിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാളിൽ ഉള്ളത് പറഞ്ഞാൽ തന്നെ അയാൾക്ക് അതാണ് ഇഷ്ടമാണെങ്കിൽ അത് ഗീബത്താണ്, ഇല്ലാത്തതാണെങ്കിൽ അതിനേക്കാൾ കടുത്തതാണ്, പാപം കടുത്തതാണ് ബുഹ്താൻ, വ്യാജം കെട്ടിപ്പറയലാണ് ഗീബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാമൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാൻ ഫീ ഖൽബി, നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഈമാൻ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തവരുമായ മനുഷ്യരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ച് ഗീബത്ത് പറയരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ ഔറത്തുകൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. ഔറത്ത് അന്വേഷിച്ചാണ് കുറവുകൾ അന്വേഷിച്ച് നടത്തുക, അതാണ് തജസ്സുസ്, പോരായ്മകൾ കുറവുകൾ അന്വേഷിച്ച് നടക്കുക, അതാണ് തജസ്സുസ്. ആ പണി നിങ്ങൾ എടുക്കരുത്. വലാ തഖ്താബു, നിങ്ങൾ ഗീബത്ത് പറയുകയും ചെയ്യരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ ഒരു മുസൽമാന്റെ ഔറത്തിനെ അന്വേഷിച്ച് നടന്നാൽ, ഔറത്തിനനുസരണ കുറവ് അന്വേഷിച്ച് നടന്നാൽ, ചാരപ്പണി നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്, ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വീട്ടിൽ വെച്ച് അപമാനിതനാക്കും. അവന്റെ വീട്ടിൽ വെച്ച് അപമാനിതനാക്കും എന്നാൽ എന്താ, മറ്റുള്ളവരുടെ കുറവുകൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, യഫ്ദഹു അല്ലാഹു ഫി ബൈതിഹി എന്നാണ്, അവന്റെ വീട്ടിൽ വെച്ച് അള്ളാഹു അവനെ മാനം കെടുത്തുന്നുണ്ടെങ്കിൽ, അവന് മാനക്കേടുണ്ടാകുന്ന ഒരു സംഗതി അവന്റെ വീട്ടിൽ സംജാതാകും. അതാണ് അള്ളാഹു കാക്കട്ടെ, നഅഊദുബില്ല, അവന്റെ വീട്ടിൽ അവന് മാനക്കേടുണ്ടാക്കുന്ന ഒരു സംഗതി അള്ളാഹു ഉണ്ടാക്കും. ചില റിപ്പോർട്ടുകളിൽ കാണാം, ആളുകൾക്കിടയിൽ അള്ളാഹു അവനെ മാനം കെടുത്തും, ആളുകൾക്കിടയിൽ അള്ളാഹു അവനെ മാനം കെടുത്തും. ഏത് പണി നടത്തിയിട്ടുണ്ടെങ്കിൽ, ഈ തജസ്സസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഔറത്തുകൾ ആളുകളുടേത് അന്വേഷിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഗീബത്ത് പറയരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് വലിയ മഹാ ഇഷ്കാലാണ് ഗീബത്ത് എന്നുള്ള രോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗീബത്തുണ്ട്, നമീമത്തുണ്ട്, ഇത് രണ്ട് സഹോദരികളാ, ഗീബത്തുണ്ട് നമീമത്തുണ്ട്, ഒന്നൊന്നിന്റെ ഭാഗം എന്നുള്ള പോലെ ഗീബത്തും നമീമത്തും. എന്താ നമീമത്ത്? നമീമത്ത് എന്ന് പറഞ്ഞാൽ നഖ്ലുൽ കലാം ലിൽ ഇഫ്സാദ്, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസാരം കൊണ്ടെടുക്കലാണിത് നമീമത്ത്. ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ സംസാരം കൊണ്ടെടുക്കലാണ് നമീമത്ത്. ഗീബത്തും നമീമത്തും സഹോദരികളാണ്, സഹോദരികളാണ്. അത് ഒന്നൊന്നിനെ അനിവാര്യമാക്കും, ഒന്നൊന്നിനെ അനിവാര്യമാക്കുന്ന ബന്ധാണ് ഇവർ തമ്മിലുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കെ രണ്ട് കബറുകൾക്കിടയിലൂടെ നടന്നുപോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ രണ്ട് കബറിലുമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു, രണ്ട് കബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു. ഒരാൾ അയാളുടെ ശിക്ഷയ്ക്ക് കാരണം, കാനലാ യസ്തൻസിഹു മിനൽ ബൗൽ, മൂത്രവിസർജനത്തിൽ നിന്ന് വെടുപ്പാകാറുണ്ടായിരുന്നില്ല. മൂത്രവിസർജനത്തിൽ നിന്ന് വെടുപ്പാകാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ മൂത്ര വെച്ചിട്ട് കഴുകൂല എന്ന് മാത്രമല്ല, പിന്നെയോ ഒന്നുകിൽ മൂത്ര ഒഴിച്ച് മൂപ്പര് ബിസിയാണ്, മൂത്ര ഒഴിച്ച് തീരാൻ മൂപ്പര് കഴുകുണ്ടാവില്ല, മൂപ്പര് മൂത്ര വെച്ച് കഴുകിയിട്ടുണ്ടാവും, പക്ഷെ മൂപ്പര് നീക്കണിന്റെ അടുക്ക് കുറെ പിന്നെയും ശേഷിക്കുന്നത് ഒഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്നത് തിരിച്ചു തെറിക്കുക, ഇങ്ങനത്തെ ഒക്കെ ഇതിൽപ്പെട്ടതാണ്. ഏതായാലും മൂത്രവിസർജനത്തിൽ നിന്ന് അയാൾ വെടുപ്പാകാറുണ്ടായിരുന്നില്ല. ഖബർ ശിക്ഷയിൽ ഏറ്റവും കൂടുതൽ അതാണ്, ആമത്തു അദാബിൽ ഖബർ മിനൽ ബൗൽ, മൂത്രവിസർജനത്തിന്റെ പേരിലാണ് ഖബറിലെ ശിക്ഷകളിൽ ഏറ്റവും കൂടുതൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ഇത് ഏത് അമൽ ആഹർ ഫക്കാനി എംഷി ബിൻ നമീമ, എന്താ അവരൻ നമീമത്ത് പറഞ്ഞ് നടക്കുന്നവനായിരുന്നു എന്നാണ്. നമീമത്ത് പറഞ്ഞ് നടക്കുക എന്നാണ് എന്താ, ആ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹോദരനെ കുറിച്ച് ആളുകളോട് പറയാ, മറ്റുള്ളവരോട് പറയാ, അതാണ് നമീമത്ത്. അതിൽ എന്ത് വരും, ഗീബത്തും വരും, ഗീബത്തും വരും. അവിടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി നമീമത്ത് കാരണത്താലും ഗീബത്ത് കാരണത്താലാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഹദീസിന്റെ വിശദീകരണത്തിൽ. കാരണം എന്തുകൊണ്ട് ഇതൊന്നും ഒന്നിനെ അനിവാര്യമാക്കണം. ഒരു ഉദാഹരണത്തിൽ, പിന്നെ ഒരു രാജകൊട്ടാരത്തിൽ രാജാവിന് പാദരക്ഷ വൃത്തിയാക്കി കൊടുക്കുന്ന, ശരിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. പാദരക്ഷ ശരിയാക്കി കൊടുക്കുന്ന ജോലിക്കാരനുണ്ടായിരുന്നു. അപ്പോ ആ ജോലിക്കാരൻ എപ്പോഴും പറയുന്ന ഒരു വർത്തമാനമാണ്, രാജാവിന് ഇതിങ്ങനെ പാദരക്ഷ ശരിയാക്കി കൊടുക്കുമ്പോ അയാളിങ്ങനെ പറയുമെന്നാണ്. ഒരാൾ സുഹൃതം ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് നിങ്ങൾ സുഹൃതം പ്രതിഫലമായിട്ട് നൽകാം. ഒരാൾ തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അയാളുടെ തിന്മ അയാൾക്ക് പ്രതിഫലം നൽകിക്കൊള്ളും, നിങ്ങൾ നൽകണ്ട എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതായത് ജാസിൽ മുഹ്സിന ബി ഇഹ്സാനിഹി വല തുജാസിൽ മുസീഅ ബി ഇസാഅതി, നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ എന്തെങ്കിലും പ്രതിഫലം നൽകിക്കൊള്ളി, തിന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ ശിക്ഷ കൊടുക്കണ്ട, അവനക്ക് ആ തിന്മ തന്നെ ശിക്ഷയായിട്ട് മതി എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുക, ഇയാൾ ഈ പാദരക്ഷയ്ക്ക് ശരിയാക്കി കൊടുക്കുക. രാജാവിന് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് കണ്ട ഒരാള് അയാൾക്ക് ഇയാളോട് അസൂയ, രാജകൊട്ടാരത്തിൽ ഈ രംഗം കണ്ടിട്ട് ഉള്ള ആള് വേറൊരാൾക്ക് അസൂയ. അപ്പൊ അയാൾ എന്ത് ചെയ്ത്, അയാള് ഈ പാദരക്ഷ ശരിയാക്കി കൊടുക്കുന്ന ആ വൃത്യനില്ലാത്ത സമയത്ത് രാജാവിന്റെ മുഖം കാണിച്ച്, എന്നിട്ട് രാജാവിനോട് പറഞ്ഞ്, രാജാവേ നിങ്ങളുടെ മുമ്പിൽ നല്ല ആപ്തവാക്കിയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പാദരക്ഷ വൃത്തിയാക്കി തരുന്ന നിങ്ങളുടെ ജോലിക്കാരനാണ് അയാളെങ്കിലും, പക്ഷെ അയാൾ പുറത്ത് നിങ്ങളെക്കുറിച്ച് നല്ല വാർത്ത അല്ല പറഞ്ഞെടുക്കുന്നത്. അയാൾ നിങ്ങളോട് അടുത്ത് വന്ന് നിങ്ങളുടെ ചെരുപ്പൊക്കെ വൃത്തിയാക്കി തരുന്നുണ്ടെങ്കിലും അയാൾ പുറത്ത് പറഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് വായനാറ്റുണ്ട് എന്നാണ്, നിങ്ങളുടെ വായക്ക് ദുർഗന്ധമുണ്ട്, വൃത്തിയാക്കാത്ത മനുഷ്യനാണ് എന്നാണ് നിങ്ങളെക്കുറിച്ച് ഇയാൾ പറഞ്ഞെടുക്കുന്നത്. അപ്പൊ രാജാവ് ആകെ ഞെട്ടി. അപ്പൊ അയാൾ ഇതുവരെ എന്റെ മുന്നിൽ നല്ലവുള്ള ചമയായിരുന്നു, കേവലം ഞാൻ കൊടുക്കുന്ന സമ്മാനത്തിനും ശമ്പളത്തിനും വേണ്ടിയിട്ട് മാത്രമേ ഈ പണി അയാൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് രാജാവ് നെട്ടി. അപ്പൊ രാജാവ് ചോദിച്ചു, പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രൂഫ് എന്താ, എന്താ പ്രൂഫ് അയാൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, വയനാട്ടിലുള്ള ആളാണെന്ന് പറയുന്നുള്ളു. അപ്പോ ഇതുവരെ രാജാവ് നിങ്ങളുടെ പാദത്തിന്റെ അടുത്ത് വന്നിട്ട് അയാൾ ചെരുപ്പൊക്കെ വൃത്തിയാക്കിച്ചിട്ട് പോവുകയല്ലേ ചെയ്യുന്നത്, ഇനി നിങ്ങളൊന്ന് അടുത്ത് വിളിച്ച് സംസാരിച്ചു നോക്കി അയാൾ വായ പൊത്തണത് കാണാം എന്ന് പറഞ്ഞു. കണ്ടാ, ഇതാണ് ഗീബത്ത്. അതിലൊരു നമീമത്തും ഉണ്ട്, സഹോദരനെ കുറിച്ച് പറയല്ലേ. അങ്ങനെ ഈ മനുഷ്യൻ ഈ അസൂയാൽ എന്ത് ചെയ്ത്, ഇത് കഴിഞ്ഞ് ഇവിടുന്ന് പോയി അയാളുടെ അടുത്ത് പോയി, അയാളടുത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞ്, അയാളോട് ചെന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് ഞാനൊരു പാർട്ടി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാനൊരു ഭക്ഷണം ഒരുക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ ഭക്ഷണത്തിൽ അയാൾ ശരിക്കും എന്ത് ചെയ്ത്, നല്ല വെള്ളുള്ളിയൊക്കെ ഇട്ട് ഭക്ഷണം കൊടുത്ത്. അങ്ങനെ ഈ വെള്ളുള്ളിയുടെ ദുർഗന്ധം അതുണ്ട്. അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ അടുത്തേക്ക് വെള്ളുള്ളി നിന്നിട്ട് പോവും. അപ്പൊ അയാൾക്ക് അപ്പൊ ഇപ്പം പറഞ്ഞു കൊടുക്കുകയാണ്, നീ അവിടെ അങ്ങനെയാണെങ്കിൽ വായ പൊത്തിയാൽ മതി, അപ്പൊ ദുർഗന്ധം രാജാവിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഇയാൾ വീണ്ടും കൊട്ടാരത്തിലെത്തി. അപ്പൊ രാജാവ് ഇയാളെ പരീക്ഷിക്കാൻ നിൽക്കുകയാണ്, എടുത്തു വിളിച്ചിട്ട്, ഇതുവരെ വിട്ടുനിന്നിട്ടുള്ള കാഴ്ചയാണ്, ഇനി എടുത്തൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ ഇയാൾ വന്നപ്പോ ഈ സാധു വന്നപ്പോ എന്താ ചെയ്തത്, രാജാവ് എടുത്ത് കുളിച്ച്. അപ്പൊ ഇയാൾ ആകെ പ്രയാസം, എങ്ങനെ ഇപ്പൊ രാജാവിന്റെ അടുത്തേക്ക് ഈ ഉള്ളിൽ നിന്ന് തൊള്ളയിട്ട് ചെല്ലി അത് ഇങ്ങനെ വായ പൊത്തിയിട്ട് ചെന്ന്. അപ്പൊ രാജാവിന് ബോധ്യപ്പെട്ട് മറ്റം പറഞ്ഞത് ശരിയാണ്, ഇവൻ എന്നെ കുറിച്ച് ഞാൻ വായനാറിയാണ് എന്ന് പറഞ്ഞെടുക്കേണ്ടത്, അതിന്റെ ഇതാണ് ഇങ്ങനെ പൊത്തി പിടിച്ചു വന്നത്. അപ്പൊ രാജാവ് എന്ത് ചെയ്ത്, ഒരു കത്തെഴുതി. ആ കത്തിലെന്നറിയോ, ഈ രാജാവിന്റെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ആ ഉദ്യോഗസ്ഥന് കത്തെഴുതി, ഈ കത്തുമായി വരുന്ന ഈ ചങ്ങായിനെ കൊന്നിട്ട് അവന്റെ തൊലി ഉരിച്ചിട്ട് അതിൽ തിബിൻ വൈക്കോല് നിറച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അത്ര ദേഷ്യത്തിൽ ആ കത്തെഴുതിയിട്ട് കത്ത് ഒട്ടിച്ച് എന്നിട്ട് ഇവന്റെ അടുത്ത് കൊടുത്ത്, ഇത് നിനക്കുള്ള പാരിതോഷികമാണ്, സമ്മാനമാണ്, ഇത് കിട്ടുക ഇന്ന സ്ഥലത്ത് പോയാലാണ്, അവിടെ എന്റെ ഗവർണറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അയാൾ പാരിതോഷികം തരും. മറ്റോ രണ്ട് കൈ നീട്ടി ഇത് വാങ്ങി രാജാവിന് ശുക്ർ പറഞ്ഞ് ദയിച്ച് ഓടുകയാണ് എവിടേക്ക്, പാരിതോഷികം വാങ്ങാൻ വേണ്ടിയിട്ട് മറ്റേ സ്ഥലത്തേക്ക്. അപ്പൊ വഴിയിലുണ്ട് ഈ അസൂയാല് കാത്തേക്കണ്. ഇത് പറഞ്ഞോടത്ത് അസൂയാലുണ്ടല്ലേ കണിയച്ചേ, ഓൻ കാത്തേക്കുണ്ട്. ഓൻ ചോദിച്ച് എന്താ കാര്യം, എന്താ സംഭവിച്ചത്? ആ പറഞ്ഞു, രാജാവിന് എന്റെ സേവനത്തിന് വലിയ ഇഷ്ടമായി, അത് കാരണത്താൽ രാജാവ് ഇതാ എനിക്കൊരു പാരിതോഷികം അത് എഴുതി തന്നിരിക്കുന്നു, അത് ഇന്നോടത്ത് ചെന്നാലാണ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോ ഇവന് പറഞ്ഞ് ഈ ചങ്ങായി പറഞ്ഞു, എന്റെ അസൂയ പ്രവർത്തനം എന്റെ ഈ വേല അത് വിജയിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് ഇവന്റെ അടുത്ത് നീ സമ്മാന ഉണ്ടല്ലോ ഈ എഴുതിയത് അത് തട്ടിപ്പറിച്ച് വില ആയിട്ട് വാങ്ങിയിട്ട് ഇവൻ ഓടി, സ്പീഡില് ഓടിയിട്ട് അതവിടെ കൊണ്ടുപോയി കൊടുത്ത്, അവിടെ കൊണ്ടുപോയി കൊടുത്തടുത്ത് വായിച്ച്. അപ്പൊ ഇതിൽ എന്താ ഇതിൽ ഓനും വായിച്ചില്ല, ഓനും വിചാരിച്ച വലിയ സമ്മാനം ഇതിൽ എഴുതിയിട്ടുണ്ടെന്നു. അത് വായിച്ചപ്പോ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ എന്താ ഇതിൽ എഴുതിയിട്ടുള്ളത്? ഇതിൽ എഴുതിയിട്ടുള്ളത് ഈ കത്തുമായി വരുന്നവനെ കൊന്ന് തൊലി ഉരിച്ച് അതിൽ വൈക്കോൽ നിറച്ചിട്ട് രാജാവിന്റെ അടുത്ത് കൊടുത്തയക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, സോറി ഞാനല്ല ആള്, ആള് വേറെ ആളാണ്. അപ്പൊ പറഞ്ഞു, അങ്ങനെ സോറി അറിയാൻ പറ്റൂല, രാജകത്താണ് ഇത് കൊണ്ടുവന്ന ആളാണ് ഇത് ചെയ്യേണ്ടത്, അതുകൊണ്ട് കിടക്ക അവിടെ എന്ന് പറഞ്ഞ് അറുത്ത് തോലുരിച്ച് ശരിയാക്കിയെന്നാണ്. അതാണ് ഒരു നമീമത്തിന്റെ ചരിത്രം. ആ നമീമത്തിലുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൽ ഗീബത്തും നമീമത്തും ഒന്നിച്ചാണ്. ഫസാദുമാണ് സഹോദരനെ കുറിച്ചുള്ള അനിഷ്ടകരമായ കാര്യങ്ങളെ പറയലുമാണ്. അത് വളരെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു രോഗവും അതേപോലെ ദീനവുമാണ്. ഇമാം ഫുദൈൽ, ഫുദൈൽ പിന്നെ ഒരു സംഭവമായി, പിന്നെ ഒരാളൊരു പിന്നെ അടിമനെ വാങ്ങിയ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇഷയ ഉലുമുദ്ദീനിൽ അത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അബൂ അഹമ്മദ് അൽ ഗസാലി അടിമനെ വാങ്ങിയപ്പോ മാർക്കറ്റിൽ പോയി അടിമകളെ കിട്ടും. അടിമനെ വാങ്ങിയപ്പോ നല്ലൊരു അടിമ, നല്ല ലുക്ക് ഉള്ള ഒരു അടിമ. അപ്പൊ അയാൾക്ക് അതിന് വില അറിഞ്ഞ് പറഞ്ഞ്, കുഴപ്പമൊന്നുമില്ല എല്ലാം കൊണ്ട് ഒത്താണ്, പക്ഷെ ഏഷണിക്കാരനാണ് സൂക്ഷിക്കണം പറഞ്ഞ്, ഏഷണിക്കാരനാണ് സൂക്ഷിക്കണം പറഞ്ഞ്. അപ്പൊ പറഞ്ഞ്, ആ കുഴപ്പമില്ലാന്ന്, ഏഷണിയല്ല വേറെ കളവില്ല, അതേപോലെ തന്നെ ചതിയില്ല, അതേപോലെ തന്നെ പറഞ്ഞ് അനുസരണക്കേടില്ല, പിന്നെ കാണാനും തിരക്കേടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ഏഷണിയെ അത് നോക്കിയാൽ മതി. അങ്ങനെ വാങ്ങിക്കൊണ്ടെന്നാണ്. വാങ്ങിക്കൊണ്ടെന്ന് ഇയാൾ കുറച്ചാലൊക്കെ വീട്ടിൽ നല്ലപോലെ ജീവിച്ച്, ഒരു ദിവസം ഈ സയ്യിദിന്റെ ഭാര്യനോട്, വീട്ടിലെ ഭാര്യനോട് ചെന്നിട്ട് പറയാണ്, നിങ്ങളെ ഭർത്താവ് നിങ്ങളോട് ഇങ്ങനെ സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും വേറെ പെണ്ണിനെ കണ്ണുവെച്ച് നടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളോടുള്ളത് കേവല ഉപരിപ്ലവാണ്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവിടെ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണിനെ ആകെ ടെൻഷനായി. പക്ഷെ അവൾ, ഇയാൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എനിക്ക് ചില മുറകളറിയാം, മരണ മുറകൾ. ഒരു കത്തി കരുതി വെക്കുക, എന്നിട്ട് ഭർത്താവ് ഉറങ്ങുമ്പോൾ അല്പം മുടി ഭർത്താവ് അറിയാതെ മുറിച്ച് തന്നാൽ മതി, ഞാൻ അതുകൊണ്ട് ചില മരണ പ്രവൃത്തി നടത്തിയിട്ട് ഭർത്താവിന്റെ മനസ്സ് നിങ്ങളിലേക്ക് മാറ്റാം, ആ പെണ്ണിനെ ഒഴിവാക്കി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പെണ്ണും വഴങ്ങും അല്ലേ, അവർ പറഞ്ഞാൽ ഓക്കെ ഓക്കെ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഇവിടുന്ന് പോയി, ഈ അടിമ സയ്യിദിന്റെ അടുത്ത് പോയി, യജമാന്റെ അടുത്ത് പോയി. യജമാനോട് ചെന്നിട്ട് പറയാണ്, യജമാനരെ നിങ്ങളുടെ ഭാര്യ ഭയങ്കര അപകടകാരിയാണ്, നിങ്ങളോട് ഈ സ്നേഹമായിട്ടുള്ള പ്രവർത്തനവും വർത്താനമൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അയാൾ 36 മനസ്സ് വേറൊരാണിന്റെ കൂടെയാണ്, വേറൊരാണിന്റെ കൂടെയാണ്, നല്ല കരുതിക്കോളെ. എത്രമാത്രം ഞാൻ അറിഞ്ഞിടത്തോളം 36 ഒരു കത്തിയൊക്കെ കരുതി നിങ്ങളെ കൊല്ലാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഉറങ്ങുമ്പോൾ മനം വിട്ട് ഉറങ്ങണ്ട എന്ന് കരുതി ഉറങ്ങിക്കോളിയും എന്ന് പറഞ്ഞു ചെയ്ത് അവിടുന്ന് മൂപ്പര് വിട്ട്. അപ്പൊ വാർത്ത ഇയാൾക്ക് ഭയങ്കര അത്ഭുതം, ഞാൻ ഇങ്ങനെ സ്നേഹിക്കണ എന്റെ പെണ്ണ് ഇങ്ങനെ കാണിക്കുക, എന്നാ ഇയാൾ പറഞ്ഞു നോക്കണം എന്ന് പറഞ്ഞ ഇങ്ങനെ കിടക്കുകയാണ്, ഉറക്ക അഭിനയിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് മറ്റുള്ള തലക്കിൻ്റെ കത്തി വലിച്ചു വരുന്നത് ഇയാളെ മുടി മുറിച്ചാൻ വേണ്ടിട്ട്. എന്താ സംഭവിച്ചത്? ഇവള് കത്തിയെടുത്ത് കത്തിന് തലക്ക് നേരെ കൊണ്ടുപോകുമ്പോ ഭർത്താവ് ചാടി എഴുന്നേറ്റ് പിടിച്ച് ഭർത്താവ് കത്തി കൊണ്ട് ഇവളറുത്ത്. അതോടെ ഓളെ കൂട്ടക്കാരി വന്നിട്ട് എന്ത് ചെയ്തു, ഇവനി അറുത്ത്. ഹലാസ് ഭാര്യയും ഭർത്താവും തീർന്ന്. പിന്നെ രണ്ട് കൂട്ടരുടെയും ഗോത്രത്തിന്റെയും, രണ്ട് ആണും പെണ്ണുമല്ലേ, രണ്ടു കൂട്ടരും രണ്ട് ഗോത്രങ്ങളാണ്, പിന്നെ അവര് തമ്മിലായി അറിവ് യുദ്ധം. അതാണ് ഫസാദ്, നമീമത്ത്. ഗീബത്തും നമീമത്തും പരസ്പരങ്ങളാണ്, സഹോദരങ്ങളെന്ന പോലെ, രണ്ടും മഹാവിപത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്ത് എന്നൊക്കെ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഏർപ്പാടിനെ വിരോധിച്ചത്, വലാ യഖ്തബ് ബഅദുക്കും ബഗ്ല ബഅദ എന്ന. എല്ലാ ഗീബത്തും വിലക്കപ്പെട്ട ഗീബത്തല്ല, ഗീബത്ത് അനിവാര്യമായ ആവശ്യമായ ചില ഘട്ടങ്ങളുണ്ട്. ഗീബത്ത്, ഗീബത്ത് നമ്മൾ പറയേണ്ടതുണ്ട്, അതിന് കൂലിയിട്ടു, പ്രതിഫലാർഹമായ കൂലി ലഭിക്കുന്ന ഗീബത്തുകളുണ്ട്. നമ്മളിവിടെ പറഞ്ഞ എന്താ, വലാ തജസ്സസ് വലാ യഗ്തബ് ബഅദുക്കും ബഅദൻ, ചിലർ ചിലരെ കുറിച്ച് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഗീബത്ത് പറയാൻ പാടുള്ളതല്ല. ഗീബത്ത് നിഷിദ്ധമാണ്, അത് വൻപാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാജിന്റെ രാവിൽ മാംസം മാന്തി കീറുന്ന ചില പാപികളെ കണ്ട്, അവർ മാംസം മാന്തി കീറുന്നവരാണ്. അവരുടെ കാരണം അവർ ജനങ്ങളുടെ ലഹ്മ് പരദൂഷണമായി തിന്നുന്നവരായിരുന്നു എന്നുള്ളതാണ്. പരദൂഷണമായിട്ട് തിന്നവരാണ് എന്നുള്ളതാണ് ഇതിന്റെ അപകടം. ഈ ഏഷണി നമ്മൾ പറഞ്ഞത് പരദൂഷണത്തിന്റെ അപകടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സൽമാൻ ഫാരിസി ഒരു യാത്രയിൽ ഖാദിം സേവകനാണ്, രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ യാത്രയിൽ. അപ്പൊ അവരെന്ത് ചെയ്ത്, സൽമാൻ അൽ ഫാരിസി ഉറങ്ങിപ്പോയതിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഉറങ്ങിപ്പോയി, കാരണം അദ്ദേഹമാണ് ഖാദിം, ഖാദിമിന്റെ പണിയെടുക്കണമല്ലോ. പക്ഷെ അദ്ദേഹം ആ പണിയെടുക്കാതെ ഉറങ്ങിപ്പോയി. അപ്പൊ എന്ത് ചെയ്ത്, കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാർ രണ്ടുപേർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർക്ക് ഭക്ഷണമല്ല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭക്ഷണം ആവശ്യപ്പെട്ട് ചെന്നിട്ട്. അപ്പൊ നിങ്ങൾ, അവർ ഭക്ഷണം കൈകളെ കൂട്ടാനാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ കൂട്ടാൻ, നിങ്ങൾ കൂട്ടിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് കൂട്ടാൻ കിട്ടിയിട്ടില്ല റസൂൽ എന്ന് പറഞ്ഞു. പറഞ്ഞ് നിങ്ങൾ മാംസം അല്ലേ കൂട്ടിയത്, നിങ്ങൾ സൽമാന്റെ മാംസമാണ് നിങ്ങൾക്ക് കൂട്ടാനായിട്ട് ഉണ്ടായത് എന്ന് പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്, അബൂബക്കറും ഉമറും പറഞ്ഞു എന്നാണ്. അവര് എന്താണ്, യാത്രയിൽ അവർക്കൊരു ഖാദിം ഉണ്ടായിരുന്നു, ബിലാലാണ് എന്ന് തോന്നുന്നു. ബിലാൽ റളിയല്ലാഹു തആല ഉറങ്ങിപ്പോയി. അപ്പോ അബൂബക്കറും ഉമറും പറഞ്ഞു, നൗം ഇന്നക നൗം, നീ ഒരു ഉറക്കിയാണെന്നാണ്, ഉറങ്ങി കൂടുതൽ ഉറങ്ങുന്ന ഒരാളാണെന്നുള്ള അർത്ഥത്തിൽ നൗം എന്ന് പറഞ്ഞു. ശരിക്കത് എന്താ, ഒരു കുറ്റകരമായിട്ട് അങ്ങനെ പറഞ്ഞതല്ല അത്. അദ്ദേഹം ഉറങ്ങിപ്പോയി. അപ്പൊ പറഞ്ഞു, നീ ഒരു വല്ലാത്ത ഉറക്കിയാണ്, നല്ലോണം കടന്നുറങ്ങുന്ന ആൾക്കാണ് നവും എന്ന് പറയാം. നവും, നാമെന്നുള്ളതിന്ന് നവും, ഈ പ്രയോഗം നടത്തിയത് നവും എന്നുള്ളത്. നവും എന്നാലും നമ്മൾ പറയല്ലേ, ഓനൊരു ഉറക്കിയാണ് അറിയില്ലേ, നല്ല ഉറങ്ങും. പിന്നെ ഈ ഇമ്രുൽ ഖൈസ് കാമുകിനെ കുറിച്ച് പറയുന്നുണ്ട്, കവി കാമുകിനെ കുറിച്ച് പറയാൻ, ദുഹാ സമയത്ത് നന്നായി കടന്നുറങ്ങണ പെണ്ണാണ്. ഏതായാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവരെ കുറിച്ച് പറഞ്ഞത് നഊം എന്നാണ്, നഊം എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ എന്തില്ല, കൂട്ടാനില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അല്പം കൂട്ടാൻ ചോദിച്ചു ചെന്ന്. അപ്പോ റസൂലുള്ള പറയാൻ പറഞ്ഞ്, അവർക്ക് രണ്ടാങ്ങളൂ കൂട്ടാൻ അയക്കണെന്ന് പറയാൻ പറഞ്ഞു, കൂട്ടാൻ അവർ കൂട്ടിക്കണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ കൂട്ടാൻ കൂട്ടിയിട്ടില്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇന്നീ അജിദു ലഹ്മഹു ബൈന സനായൈകുമ, നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞാൻ അദ്ദേഹത്തിന്റെ മാംസം കാണുന്നു എന്ന് പറഞ്ഞു. മാംസമാണ് നിങ്ങൾ കുട്ടിയെ കൂട്ടാന്, അത് നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തേ അബൂബക്കർ ഉമർ പറഞ്ഞത് റളിയല്ലാഹു അൻഹുമ നവൂമി എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് മനുഷ്യരിൽ നിന്ന് വന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ആ, പ്രത്യേകിച്ച് ആ സന്ദർഭത്തിൽ. കാരണം അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിട്ടാണ് രണ്ടാളും ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആ സമയത്ത് ഉറങ്ങിപ്പോയി. അതിന് പ്രയോഗിച്ച ഒരു പ്രയോഗം ഇത്ര മാത്രമാണ്. എന്നിട്ടും അബൂബക്കറായി ഉമറായി എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവം ആ വിഷയത്തിൽ ഉണർത്തുണ്ടായി. അപ്പൊ അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്, എന്ത് ഈ ഗീബത്തിന്റെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ആയിഷ റളിയല്ലാഹു തആല അൻഹ സഫിയയെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്, കസീറത്ത് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. റസൂള പറഞ്ഞ എന്താ, സമുദ്രത്തിൽ കലക്കിയിട്ടുണ്ടെങ്കിൽ സമുദ്രം വിഷലിപ്തമാകാൻ അത് മതിയാകും എന്നുള്ളതാണ്. അത് വളരെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു മുസീബത്താണ് ഈ ഗീബത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് വലാ യഗ്തബ് ബഅദുക്കും ബഅദ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു എന്ന് പറയുന്നു. അത് ഈ അപകടത്തിന്റെ, ഈ പാപത്തിന്റെ, അതിന്റെ വഷളത്തരം, അതിലെ അതിന്റെ ആ ജുഗുപ്സാവസ്ഥ വിശദീകരിക്കുന്ന, വ്യക്തമാക്കുന്ന ഒരു ഉപമയാണത്. ഇവിടെ നോക്കി, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുന്നുവോ, കുല ലഹ്മ അഖീഹി, സഹോദരന്റെ മാംസം തിന്നുവാൻ. മനുഷ്യ മാംസം തിന്നാൻ പറ്റുമോ? മനുഷ്യ മാംസം നിഷിദ്ധാണ്, മനുഷ്യ മാംസം ആരും തിന്നൂല. മനുഷ്യന്റെ ലഹ്മ ഹറാമാണ്, അത് തിന്നുന്നത് ഇഷ്ടപ്പെടുമോ എന്നാണ്. അതും അത് ബ്രദറിന്റെ, സഹോദരന്റേതാകുമ്പോളാ, ഒന്നുകിൽ സഹോദരൻ കുടുംബ ബന്ധമുള്ള അല്ലെങ്കിൽ ആദർശ സഹോദരൻ, രണ്ടായാലും ലഹ്മ ലഹമോ പാടില്ല. അത് സഹോദരനാകുമ്പോ തീർത്തും വർജിയായി. അത് മൈത്തും കൂടി ആയാലോ ഷൂ ജീവിച്ചിരിക്കണോനൊന്നും ഉള്ളാന്നറിഞ്ഞെങ്കിൽ അത് പാടില്ല. പിന്നെ ആ തിന്നാൻ വേണ്ടി ഉള്ളാറിഞ്ഞാലോ തീരെ പാടില്ല. പക്ഷെ മരിച്ചു കിടക്കണോന്റെ വിഷയത്തിൽ എത്ര ഇതാണ്. സഹോദരനാണ് മരിച്ചു കിടക്കുന്നത് എന്നുള്ളത് കാരണത്താൽ ആ ആദരവും കൂറും വേദനയൊക്കെ ഉണ്ടാവും. അപ്പോ സഹോദരൻ മരിച്ചു കിടക്കെ, സ്വസഹോദരൻ മരിച്ചു കിടക്കെ അവന്റെ ലഹമ തിന്നുന്നത് ഇഷ്ടമാണോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത്. അപ്പോ ഇവിടെ ഗീബത്ത് പറയുന്നവർ അള്ളാഹു സുബ്ഹാനഹു വതാല ശവന്തീനികളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ശവന്തീനികൾ എന്ന് പറഞ്ഞാൽ ഏത് ശവം? സഹോദരന്റെ ശവം, സഹോദരന്റെ ശവം. അപ്പൊ ഈ ഒരു ചിത്രീകരണം അള്ളാഹു സുബ്ഹാനഹു വതാല നിർവഹിച്ചതിലൂടെ ഈ ഒരു കുറ്റത്തിന്റെ ആ കെടുതി, അതിന്റെ ആ അപകടം ശരിക്ക് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായേ? അള്ളാഹു പറയണ ഫക്കേരിയസ്തുമു, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നവരല്ല. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? അതിനെ വെറുക്കുന്നവരാണ്, വെറുക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയാണ് ഗീബത്ത് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുന്നത്. അള്ളാഹു തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ആജ്ഞാപിക്കുന്നു. അള്ളാഹു ഏതൊരു മനുഷ്യന്റെയും, നീ ഗീബത്ത് ചെയ്തവനാണെങ്കിലും അവന്റെയും പാപം അള്ളാഹു എന്ത് ചെയ്യും? പൊറുക്കും. തൗബ അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കും. അള്ളാഹു കരുണ വർഷിക്കുകയും ചെയ്യും. ഇവിടെ ഗീബത്ത് ആക്ഷേപാർഹാണ്, ആക്ഷേപാർഹാണ്. പക്ഷെ ആറ് കൂട്ടരുടെ വിഷയത്തിൽ ഗീബത്ത് ആക്ഷേപാർഹല്ല. ഗുണകാംക്ഷാപരമായിട്ട് ഗീബത്ത് നിർവഹിക്കുമ്പോൾ അത് പുണ്യമാണ്, അത് അനിവാര്യവുമാണ്. അതുകൊണ്ടാണ് ഇമാം അമീറുസ്സനാനി, ഇമാം അമീറുസ്സനാനി ഒരു രണ്ട് വരി കവിതയിലൂടെ ആറ് കൂട്ടരെ കുറിച്ച് പറയാണ്. അദ്ദമ്മു ലൈസ ബിഗീബത്തിൻ ഫി സിത്തത്തിൻ, ആറ് കൂട്ടരുടെ വിഷയത്തിൽ ഗീബത്ത് ആക്ഷേപാർഹല്ല. ആറ് കൂട്ടരുടെ വിഷയത്തിൽ ഗീബത്ത് ഒരിക്കലും എന്തല്ല, ആക്ഷേപാർഹല്ല, കുറ്റകരമല്ല. ഒന്ന് മുതവല്ലിം. ആറ് കൂട്ടരാരാന്ന് പറയണം. ആറ് കൂട്ടറിൽ ഗീബത്ത് ആക്ഷേപാർഹമല്ല. ഒരാൾ മുതവല്ലിം, ആക്രമിക്കപ്പെട്ടു, ഒരാള് ആക്രമിക്കപ്പെട്ടു, മറ്റൊരാൾ ഒരുത്തനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന വ്യക്തി എന്നെ ആക്രമിച്ചിരിക്കുന്നു എന്ന് ആർക്ക് പറയാം? ആക്രമിക്കപ്പെട്ടവന് പറയാം. ഒരാൾ മർദ്ദകനാണ്, ഒരാൾ മർദ്ദിതനാണ്. മർദ്ദിതന് മർദ്ദകനെ കുറിച്ച് പറയാം, ആൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഖലാസ്, അതെന്തല്ല? ഗീബത്തല്ല. മനസ്സ, വാജ, കർമ്മണ, ഒരാൾ മറ്റൊരുത്തന്റെ ഉപദ്രവത്തിന്, അക്രമത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ അക്രമിച്ചവനെ കുറിച്ചിട്ട് അയാൾക്ക് പറയാം, അതെന്തല്ല? ഗീബത്തല്ല. മനസ്സിലായണ്ട? മുഅറിഫ്, മുഅറിഫ് എന്ന് പറഞ്ഞാൽ താരിഫിന് വേണ്ടിയിട്ട്, പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാം. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ ഉദാഹരണങ്ങൾ? കൂനൻ. ഈ ചില പേരുകൾ അത് പറഞ്ഞാലാണ് ചിലരെ തിരിച്ചറിയാൻ കഴിയുക. അതിലിപ്പോ നമ്മൾ കുറെ ആളുകളെ പറഞ്ഞില്ലേ, ആറജ്, ആമഷ് തുടങ്ങിയ പറഞ്ഞില്ലേ. വിശുദ്ധ ഖുർആനിൽ താലൂത്ത് എന്ന് പറഞ്ഞു. അരെ താലൂത്ത്, ജാലൂത്ത് കൊന്ന താലൂത്ത്. താലൂത്തിന്റെ പേര് താലൂത്ത് എന്നല്ല, താലൂത്തിന്റെ പേരെന്താ? താലൂത്തിന്റെ പേര് വേറൊരു പേരാണ്. പക്ഷെ താലൂത്ത് ഭയങ്കര ലോങ് ആണ്, മറ്റുള്ളൊക്കെ നിന്നുണ്ടെങ്കിൽ ഇങ്ങനെത്തുള്ളൂ, ലോങ് ആണ്, നല്ല ഫിറ്റ് ബോഡിയാണ്. അതുകൊണ്ടാണ് താലൂത്തിന് എന്ത് ചെയ്തത്, ഫലസ്തീനോട് എതിരിടാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് ഇസ്രായേലർക്ക് ഇമാമായിട്ട് നിശ്ചയിച്ചത്. ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു കൊണ്ടാ എന്ന് ഇസ്രായേലർ അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനോട് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല ഇന്ന അല്ലാഹ കദ് ബഅസലകും താലൂത്ത മലിക്കൻ, രാജാവായിട്ട് നിങ്ങൾക്ക് താലൂത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം താലൂത്ത് സാദഹുല്ലാഹു ബസ്തം ഫിൽ ഖൽഖ്, സൃഷ്ടിപ്പിൽ ഭയങ്കര നല്ല പോഷിപ്പായിരുന്നു, നല്ല ലോങ്, അതേപോലെ തന്നെ ഫിറ്റ് ബോഡിയായിരുന്നു. അതുകൊണ്ട് നീള താലാന്നാണ് നീണ്ടു എന്നർത്ഥം. താലൂത്ത് എന്ന് പറഞ്ഞാൽ അതിന് വന്നാണ്, നീളമുള്ള ആള് എന്നുള്ള അർത്ഥത്തിൽ. അയാളുടെ പേര് യഥാർത്ഥത്തിൽ ഷൗൽ, ഷൗൽ എന്നാണ്. താലൂത്തിന്റെ പേര് യഥാർത്ഥത്തിൽ ഷൗൽ എന്നാണ്. പക്ഷെ താലൂത്ത് എന്നുള്ള പിന്നെ അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് എന്ത് ചെയ്തത്, അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ച് താലൂത്ത് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ ശാരീരിക പ്രകൃതി ഉള്ളത് കാരണത്താൽ. അങ്ങനെ മുഅറിഫ് താരീഫിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന്റെ ഉദാഹരണം രണ്ടു കൂട്ടർ എഴുതിയിട്ട് താരീഫുണ്ട് തൻഖീസ് ഉണ്ട്, ആളുകളെ ഇകയ്ത്തലുണ്ട്, ആളുകൾ എന്ത് ചെയ്യലുണ്ട്, അറിയിക്കലുണ്ട്. അപ്പൊ മുഅറിഫിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മുഅറിഫായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത് ഗീബത്തല്ല. മുഹസ്സിർ, മുഹസ്സിർ എന്ന് പറഞ്ഞാല് മുന്നറിയിപ്പ് നൽകുവാൻ. ആരെ കുറിച്ചൊക്കെ ഈ മുന്നറിയിപ്പ്? ഇപ്പൊ ബിദഅത്തിന്റെ ആളുകൾ, അതേപോലെ തന്നെ ആളുകളെ വഴികേടിലാക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിട്ട് പറയുന്നത് എന്തല്ല, അത് ഗീബത്തല്ല. ഒരാള് ബിദഅത്തിലേക്ക് ക്ഷണിക്കുകയാണ്, അതേപോലെ തന്നെ ഒരാൾ ശിർക്കിലേക്ക് ക്ഷണിക്കുകയാണ്, ഒരാൾ വഴികേടിലേക്ക് ക്ഷണിക്കുകയാണ്, ഒരാളുടെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അയാൾ ബിദഅത്ത് പഠിപ്പിക്കും, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ തോന്നിവാസം പഠിപ്പിക്കും, തോന്നിവാസം ചെയ്യിക്കും എങ്കിൽ നിങ്ങൾ അത്തരക്കാരുടെ പിന്നാലെ നടക്കരുത്. അയാൾ ഇങ്ങനെയുള്ള ആളാണ്, അയാൾ ഈ സ്വഭാവക്കാരനാണ്, അയാൾ ദീന് വിറ്റ് കാശാക്കുന്ന ആളാണ്, അയാൾ നബിസ്ലാസ്ലം മതങ്ങളെ വിറ്റ് കാശാക്കുന്ന ആളാണ്, അയാൾ ദീന് കൊണ്ട് കളിക്കുന്ന ആളാണ്, അയാൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകൽ എന്തല്ല, അത് ഗീബത്തല്ല. അത് ഒരിക്കലും ഗീബത്തല്ല, അത് വാജിബാണ്, അത് വാജിബാണ്. ദുനിയാവിന്റെ വിഷയം പോലെയല്ല ദീന് വിറ്റ് കളിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കുറിച്ച് എന്ത് ചെയ്യണം, ശരിക്ക് പൊതുജനങ്ങൾക്കും ആളുകൾക്കും പറഞ്ഞ് മുന്നറിയിപ്പ് നൽകണം, അത് ഗീബത്തല്ല. അതാണ് മുഹദ്ദിർ. മുതദല്ലിമിൻ മുഅറിഫിൻ മുഹദ്ദിരി വലി മുദ്ഹിരിൻ ഫിസ്ഖൻ, പരസ്യമായി തോന്നിയാസം ചെയ്യുന്നവൻ. അതാണ് മുദ്ഹിർ എന്ന് പറഞ്ഞാൽ പരസ്യമാക്കുന്നവൻ, ഫിസ്ഖ് തോന്നിയാസം, നെറികേട് പരസ്യമാക്കുന്നവൻ. അവനെ കുറിച്ച് എന്താ, ഗീബത്ത് പറയുന്നതിൽ പ്രശ്നമല്ല. ഒരുത്തങ്ങനെ കുടിച്ചങ്ങ് പൂസായി എന്നിങ്ങനെ പരസ്യമായിട്ട് കുടിച്ചിറക്കണവനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറവുകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് വിവാഹാന്വേഷണമൊക്കെ ബന്ധപ്പെട്ട്. അത് ഒരു ഫിസ്ക് മാത്രം ഒരു വിഷയം മാത്രമല്ല, അപ്പൊ വിവാഹാന്വേഷണത്തിൽ ഫിസ്ക് പരസ്യമാക്കുന്നവന് മാത്രമല്ല, ഫിസ്ക് തോന്നിവാസം പരസ്യമാക്കുന്നവനാണ് എങ്കിൽ ഇപ്പൊ ആ നാളെ കുറിച്ച് അറിയാത്തവന് ആ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും, ചിലർ അയാളെ കൂടെ നടക്കും, ഇയാളെ കുറിച്ച് അറിയില്ല, ചിലപ്പോ അയാളെ കൂടെയൊക്കെയാണ് റൂം എടുക്കുന്നത്, ചിലപ്പോ അയാളെ കൂടെ ആയിരിക്കും ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ ഒന്ന് ചെങ്ങായി എന്റെ തടി കാത്തോ, എമ്മാരി അരപ്പന്മാരെ കൂടെ നടക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് മുന്നറിയിപ്പ് നൽകാം. എപ്പോഴും ഫിസ്ക് പരസ്യമായിട്ട് നടക്കണവനാണെങ്കിൽ, അല്ലാതെ നമ്മൾ വായിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തോണ്ടി മാന്തിയിട്ടുള്ള ഏർപ്പാടല്ല, പരസ്യപ്പെടുത്തുന്ന തോന്നിവാസം ചെയ്യുന്ന ആളാണ് എങ്കിൽ അവരെ കുറിച്ച് പറയൽ ഗീബത്തല്ല. വിവാഹത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ അത് പിന്നെ പരസ്യപ്പെടുത്തിക്കൊള്ളുന്നില്ല, ആളുകൾക്ക് അറിയാത്ത വിഷയമാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത് ഗീബത്തല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ ബിന്ത് ഖൈസ് വന്നിട്ട് പറഞ്ഞു, റസൂലെ ഞാൻ മുആവിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ റസൂൽ അലൈഹിസ്സലാം തങ്ങൾ മുആവിയനെ കല്യാണം കഴിക്കണ്ട, കാരണം മുആവിയ സോഹലൂക്കാണ്, സോഹലൂക്ക് പറഞ്ഞാല് പൈസ അല്ല, ദരിദ്രനാണ്, ചെലവഴിക്കൂല, അതുകൊണ്ട് മുആവിയനെ കെട്ടണ്ടാണ്. അപ്പൊ പറഞ്ഞ അബൂജഹമിനെ കെട്ടാറിന്, അബൂജഹം ഫാത്തിമ ബിന്ത് ഖൈസ്. അപ്പൊ റസൂൽ പറഞ്ഞ അബൂജഹമിനെ കെട്ടണ്ട, ലാ യദഉൽ അസാൻ ആതിഹി എന്നാണ്, ഒരു വടിയോണ്ട് പെരുമാറുന്ന ആളാണ്, ദേശീയക്കാരനാണ്, വടിയോണ്ട് തല്ലു. അതുകൊണ്ട് ഫാത്തിമ ബിന്ത് ഖൈസിന്റെ പ്രകൃതി അനുസരിച്ച് അബൂജഹമിനെയും കെട്ടണ്ട, മുആവിയനെയും കെട്ടണ്ടെന്നാണ്. അങ്ങനെ റസൂൽ പറഞ്ഞു ഉസാമ ഇബ്നു സെയ്ദിനെ കെട്ടാൻ പറഞ്ഞു, ഉസാമ ഇബ്നു സെയ്ദിനെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞു. ഇത് വാജിബാണ്, നിർബന്ധമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമുക്കറിയാം ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കല്യാണം അന്വേഷിക്കുന്നത്, ഒരു ടീം മറ്റൊരു ടീമിനോട് കല്യാണം അന്വേഷിക്കുന്നത്. ഈ കല്യാണ അന്വേഷണത്തിൽ രണ്ടാലൊരറ്റം അവരിൽ തെറ്റുണ്ട്, ആ തെറ്റ് തിരുത്താൻ കഴിയാത്ത തെറ്റാണ് എങ്കിൽ, അത് പറയൽ അനിവാര്യമാണ്, നിർബന്ധമാണ്, മൂടിയേക്കാൻ പാടില്ല. എന്നാൽ തിരുത്താൻ പറ്റിയ തെറ്റുകളുണ്ടാവും, മനസ്സിലെ, എന്തെങ്കിലും തെറ്റ് ജീവിത സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അതൊക്കെ തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണ്, അത് പറഞ്ഞിട്ട് കല്യാണം മുടക്കാനോ ബന്ധം വേർപ്പെടുത്താനോ പാടുള്ളതല്ല. ചില ആളുകൾക്ക് പിന്നെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചില പിന്നെ തെറ്റുകൾ അയാളിലുണ്ടായിരുന്നു വരും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ആ തെറ്റൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന തെറ്റുകളാണ്. ഈ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന തിരുത്താവുന്ന തെറ്റുകളെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, കല്യാണം മുടക്കാൻ പാടില്ല. എന്നാൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയാത്ത തെറ്റുകളുണ്ടാവും, അതുണ്ടെങ്കിൽ മൂടിയേക്കാനും പാടില്ല, അത് പറഞ്ഞു കൊടുക്കണം ഇന്നിന്ന കുറവുകളുണ്ട് എന്നുള്ളത്, അത് വാജിബാണ്. ഏതായാലും ഇവിടെ പോലെ മുദുഹിരിയും ഫിസ്കം, ഫിസ്ക് പരസ്യമാക്കുന്നവനെ കുറിച്ച് പറയുന്നത് എന്തല്ല, ഗൈബത്തല്ല. വ മുസ്തഫ്തിൻ, ഫത്വ ചോദിക്കുന്നത്, ഫത്വ ചോദിക്കുന്നതിൽ എന്തില്ല. മുസ്തഫ്തിൻ എന്ന ഫത്വ ചോദിക്കുന്നവൻ, ഫത്വ ചോദിക്കുന്നവൻ എന്തല്ല. ഇപ്പോ ഒരു വ്യക്തിനെ ചൂണ്ടിയിട്ട് ഫത്വ ചോദിക്കാണ്, ഇന്ന വ്യക്തി ഇന്റെ അയൽവാസി ഇന്ന തെറ്റ് ചെയ്തു, ഇന്റെ അയൽവാസി ഇന്ന വ്യക്തി ഇന്ന തെറ്റ് ചെയ്ത്, ആ തെറ്റിയായിട്ട് എനിക്ക് ചില മസാലകൾ അറിയാണ്ട് എന്ന് കേട്ട് ഒരാൾ ഫത്വ ചോദിക്കുകയാണെങ്കിൽ അതെന്തല്ല, അയൽവാസിനെ കുറിച്ച് ഗീബത്തല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു ഒരാൾ, എന്നിട്ട് പറഞ്ഞ് ഫുലാന തസൂമുല്ലൈൽ തസൂമുൻ നഹാർ വതഖൂമുല്ലൈൽ വതതസദ്ദഖ്. ഒരു പെണ്ണ് അവള് രാത്രി നിസ്കരിക്കും, പകല് നോമ്പ് വൽക്കും, അവള് ദാനധർമ്മം നിർവഹിക്കും, പക്ഷേ വതൂദി ജാറതഹ അയൽവാസിയെ ദ്രോഹിക്കും. എന്താ പറഞ്ഞത്, അയൽവാസിയെ ദ്രോഹിക്കും എന്ന് പറഞ്ഞത് എന്താ, ഗീബത്തല്ലേ, ഗീബത്താണ്. പകലിൽ നോമ്പ് എടുക്കും, രാത്രി സുന്നത്ത് നിസ്കരിക്കും, ദാനധർമ്മം ചെയ്യും, ഇതൊക്കെ നല്ലതല്ലേ പറഞ്ഞത്, പക്ഷെ അയൽവാസിനെ ദ്രോഹിക്കുന്ന എന്താ, ഗീബത്താണ്. പക്ഷെ ഇത് ഗീബത്ത് പറയാനല്ല, പിന്നെ ഫത്വ ചോദിക്കാണ്, അവളുടെ അവസ്ഥ എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കാണ്, നമുക്കല്ല അവളുടെ അവസ്ഥ ചോദിക്കാണ്. അവർ റസൂലുള്ള പറയാണ് ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണെന്ന് പറഞ്ഞു. ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. രാത്രി നിസ്കരിച്ചിട്ടും കാര്യമല്ല, പകല് നോമ്പെടുത്തിട്ടും കാര്യമല്ല, ദാനം ചെയ്തിട്ടും കാര്യമല്ല, അയൽവാസിനെ ദ്രോഹിക്കുന്നുവെങ്കിൽ ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്ന് റഹ്മക്കല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പതാ മുസ്തഫ്തി എന്നാണ് ഫത്വ ചോദിക്കുക, ഒരാളെ ചൂണ്ടി അയാളുടെ വിഷയത്തിലുള്ള തെറ്റ് കുറ്റം അതെടുത്ത് പറഞ്ഞിട്ട് ഒരു ഫത്വ ചോദിക്കുകയാണ് എങ്കിൽ അതെന്തല്ല, അത് ഗീബത്തല്ല. അതേപോലെ വമൻ തലബൽ ഇആനത ഫി ഇസാലത്തി മുൻകരിൻ, ഒരു മുൻകറിനെ തിന്മയെ നീക്കാൻ വേണ്ടി സഹായം തേടുക, സഹായം തേടുക അല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കുട്ടിയൊരു വാറ്റിനുണ്ട്, വാറ്റിനുണ്ട്, കള്ള് വിൽക്കുന്നുണ്ട്, കുറെ നല്ല പേരുള്ള മനുഷ്യന്മാരെന്നാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ മുൻകറിന്റെ തിന്മയെ ഇസാലത്ത് നീക്കണം. അതിനാരോടാ നമ്മൾ സഹായം തേടുക, ഒന്നുകിൽ ഇവിടുത്തെ മതകാര്യ പോലീസിനോട് ചെന്ന് പറയണം, എന്താ ഒരു കൂട്ടർ ഒലിക്ക് പണി ഇതാണ്. അങ്ങനെ പറയല് ഗീബത്ത, ഒലിക്ക് പറയാൻ പറ്റും നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഗീബത്ത് അറിയില്ല, ഞങ്ങൾ പേര് കണ്ടില്ല, അല്ല ഉഷാറ് പേരുകളല്ല, എന്നിട്ട് നിങ്ങളെ നമ്മളെ ഗീബത്ത് അറിയാൻ പറ്റുമോ, ഇല്ല അതിൽ ഗീബത്തില്ല. മുൻകറിനെ ഇസാലത്ത് ചെയ്യുന്നതിൽ, തിന്മയെ ഇല്ലായ്മ ചെയ്യുന്ന വിഷയത്തിൽ സഹായം തേടുന്നുവെങ്കിൽ, ഒരു കുട്ടരോട് പറയണതാ ഇന്ന ചെങ്ങാതി ഇന്ന രപ്പത്തരം ചെയ്യുന്നുണ്ട്, നമുക്കത് എതിർക്കണം എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് അയാളെക്കുറിച്ച് ഗീബത്തല്ല, അത് അയാളെക്കുറിച്ച് ഗീബത്തല്ല. അപ്പൊ ഇതാണ് എട്ട് ആറ് കൂട്ടർ, ഇവരുടെ വിഷയത്തിൽ എന്തില്ല, ഗീബത്തില്ല. അദ്ദമ്മു ലൈസ ബിഗീബത്തിൻ ഫി സിത്തത്തിൻ മുതബല്ലിമിൻ മുഅറിഫിൻ മുഹദ്ദിരി വലിമുദ്ഹിറിൻ ഫിസ്ഖൻ വമുസ്തഫ്തിൻ വമൻ തലബൽ ഇആനത ഫി ഇസാലത്തി മുൻകരി. അതിൽ പ്രത്യേകിച്ച് ഈ മുഹദ്ദിർ, മുഹദ്ദിർ എന്താണ്, മുന്നറിയിപ്പ് നൽകുന്നവനും താക്കീത് നൽകുന്നവനുമാണ്. മനുഷ്യന്മാരുടെ ദീനും ദുനിയാവും അപകടത്തിൽപ്പെടുന്ന രീതിയിൽ ആളുകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ മനസ്സ വാജ കർമ്മണ എതിർക്കേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കുണ്ട്. അവരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. സമൂഹത്തിലേക്ക് അവരുടെ രോഗം വരാതിരിക്കാനും അവരുടെ വിഷങ്ങൾ ചീറ്റാതിരിക്കാനും അത് പിന്നെന്ത് ചെയ്യണം, അവരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണം. സമൂഹത്തെ അവരിൽ നിന്ന് കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, ഗീബത്തല്ല. അവരുടെ നിജസ്ഥിതി പറയുകയും അവരുടെ പിന്നെ ഉള്ളുകളിൽ അത് പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്യണം. എന്തിനാ, അവരെ സൂക്ഷിക്കാൻ വേണ്ടി, അവരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കയ്യിലുള്ളത് വലിയ മുസീബത്താണ് വിപത്താണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. അതിലെന്തില്ല, ഒരിക്കലും ഗീബത്തില്ല. അത് പറ്റുമോ, അതിപ്പോ ഗീബത്തിന്റെ ഒരു വിഷയമല്ല അത്. പിന്നെ സിനിമ കണ്ടിട്ട് നമ്മൾ അതിനെ എതിർത്തിട്ടില്ല എങ്കിൽ അവരും നമ്മൾ ഒന്നായിട്ട് മുങ്ങും, കപ്പൽ ഒന്നായിട്ട് മുങ്ങും. മനസ്സിലായില്ലേ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ, നമ്മൾ ഒന്നായിട്ട് മുങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, സ്വാലിഹീങ്ങൾ ജീവിച്ചിരുന്നാലും എന്ത് ചെയ്യും, ഇവിടെ ഫിത്തനകൾ സംഭവിക്കും, മുസീബത്ത് സംഭവിക്കും, സാലിഹീങ്ങൾ അടക്കം അതിൽ നശിപ്പിക്കും, നശിപ്പിക്കപ്പെടും. അനുഹുലക്കുവഫീന സ്വാലിഹൂൻ, ഞങ്ങളിൽ സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കും ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ എന്നാണ് സൈനബ് റളിയല്ലാഹു ചോദിച്ചത്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, നാം ഇദാക സൂറൽ ഖബസ്, നീചവൃത്തികൾ വ്യാപകമായിട്ടുണ്ടെങ്കിൽ സ്വാലിഹീങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. അതേസമയം മുസ്ലിഹീങ്ങൾ ഉണ്ടായിരിക്കെ നശിപ്പിക്കൂല. അത് മനസ്സിലാക്കണം. സ്വാലിഹും മുസ്ലിഹും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വാലിഹാരാ നല്ല മനുഷ്യനാണ്, അയാൾ എന്ത് ചെയ്യുന്നില്ല, നന്നായിട്ട് ജീവിക്കാണ് ചെയ്യുന്നത്. അയാൾ എന്ത് ചെയ്യുന്നില്ല, ആളുകളെ നന്നാക്കണില്ല, അയാളുടെ വൃത്തം ശരിയാക്കിയിട്ട് അയാൾ ജീവിക്കാണ്. പക്ഷെ മുസ്ലിഹ് അങ്ങനെയല്ല. മുസ്ലിഹ് എന്താ, മുസ്ലിഹ് എന്താ, നന്നാക്കുന്ന ആളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മക്കാൻ അള്ളാഹു ലിയുഹ്ലിക്കൽ ഖുറ വഅഹ്ലുഹ മുസ്ലിഹൂൻ, ഒരു നാടിനെ അള്ളാഹു നശിപ്പിക്കൂല, ആ നാട്ടുകാർ മുസ്ലിഹീങ്ങളാണെങ്കിൽ. എന്താ മുസ്ലിഹീങ്ങൾ എന്ന് പറഞ്ഞാല്, ആ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ കപ്പൽ മുങ്ങൂല, അള്ളാഹു നശിപ്പിക്കൂല. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ മുസ്ലിഹീങ്ങളുള്ള നാടിനെ അള്ളാഹു നശിപ്പിക്കൂല. എന്നാൽ സാലിഹീങ്ങളുള്ള നാടിനെ അള്ളാഹു നശിപ്പിക്കൂ. കാരണം എന്താ, ഇവര് മാത്രമേ സാലിഹീങ്ങളുള്ളൂ, അവരെന്ത് ചെയ്യുന്നില്ല, അവരടുത്തുള്ളത് മറ്റവരോട് പറഞ്ഞു കൊടുക്കണില്ല, നന്മ കൽപ്പിക്കണില്ല, തിന്മ വിരോധിക്കുന്നതില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വാലിഹീങ്ങൾ ഉണ്ടെങ്കിലും ഒരു നാട് നശിപ്പിക്കും, നശിപ്പിക്കപ്പെട്ടേക്കും. അതേസമയം മുസ്ലിഹീങ്ങൾ ഉണ്ടെങ്കിലും ഒരു നാടിനെന്ത് ചെയ്യൂല, അള്ളാഹു നശിപ്പിക്കൂല. കാരണം അതെന്താ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇവിടെ തുടരണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഇവിടെ ജീവിതം നല്ല രീതിയിൽ പോവുക. അതേസമയം ഒരുട്ടർ നന്നായിട്ട് ജീവിച്ചു, ലോകം മുഴുവൻ ഇരുട്ടിലും അന്ധകാരത്തിലുമാണ് എങ്കിൽ അവരുൾപ്പെടെ, ഈ നല്ലവരുൾപ്പെടെ നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.